المخالفات التي تقوا فيها بعض نساء المسلمين. ചില മുസ്ലിം സ്ത്രീകൾ വന്നു പതിക്കാറുള്ള മുഖാലഫത്തുകൾ, ഇസ്ലാമിനെതിരായ ചില കാര്യങ്ങൾ എന്ന വിഷയത്തിലുള്ള ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ജബറീൻ അദ്ദേഹത്തിന്റെ ഒരു നസീഹത്താണ്. സ്ത്രീകൾ സാധാരണ വന്നു വീഴുന്ന, നമ്മൾ ചിലപ്പോൾ ചെറുതെന്ന് കരുതി തള്ളുന്നതാണെങ്കിലും ഗൗരവമുള്ള വിശ്വാസ കാര്യങ്ങളിലും ഇസ്ലാം കാര്യത്തിലും സ്വഭാവത്തിലും വസ്ത്രധാരണത്തിലുമൊക്കെ പൊതുവെ മുസ്ലിം സ്ത്രീകൾ ലോകത്തുടനീളം അവഗണിക്കുന്ന 10-70 വിഷയങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ലഘുലേഖ. നമ്മുടെ സമയത്തിന്റെ സൗകര്യം അനുസരിച്ച് അതിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ വായിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ തൊട്ടു മുമ്പ് വായിച്ച അഖീദത്തു കുല്ലി മുസ്ലിം, ഒരു മുസ്ലിമിന്റെ വിശ്വാസം എന്ന നിലയിൽ വിശദീകരിച്ചുകൊണ്ട് അതുമാത്രം വിശദീകരിക്കൂല, വായിച്ച് ഇങ്ങനെ പോകും. അവലൻ മുഖാലഫാത്തുൽ അഖീദ, അഖീദയിൽ സംഭവിക്കുന്ന പിഴവുകൾ, അതായത് വിശ്വാസം, വിശ്വാസ കാര്യങ്ങളിൽ സംഭവിക്കുന്ന പിഴവുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ശൈഖ് ഒന്നാമത് പറഞ്ഞാൽ സഹാബ് ഇല സഹറത്തി വൽ കഹനത്തി വൽ മുഷാഹദതി, ജ്യോത്സ്യന്മാരെ, സാഹിറുമാരെ, മന്ത്രവാദികളൊക്കെ സമീപിക്കുക. അത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ് ഇങ്ങനെ ജ്യോത്സ്യന്മാരെടുത്തും തങ്ങന്മാരെടുത്തൊക്കെ പോകുന്ന സമ്പ്രദായം ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ കാഹിനൻ, ഒരാളൊരു ഗണികനെ, ഒരു ജ്യോത്സ്യനെ സമീപിച്ചു, എന്നിട്ട് ഫസദ്ദഖഹു ബിമാ യഖൂൽ, അയാൾ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്തു, ഫഖദ് കഫറ ബിമാ ഉൻസില അല മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവൻ നിഷേധിച്ചു. സുനനുകളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസാണ്. മറ്റൊരു കലാസാൻ പറഞ്ഞു, സ്വഹീ മുസ്ലിം, മൻ അതാ അർറാഫൻ ഫസഅലഹു അൻ ഷൈ ലം തുഖബൽ മിൻഹു സലാത്തുൻ അർബഈന യൗമ, ഒരാളൊരു ജ്യോത്സ്യന്റെ അരികിൽ ചെന്നു, വിശ്വസിക്കണമെന്നില്ല, ചെന്നു 40 ദിവസം അയാൾ നിസ്കാരം ചെയ്തിരിക്കൂല. രണ്ടാമത്തെ കാര്യം, സ്ത്രീകളുടെ മക്കബറുകളിലേക്കുള്ള സിയാറത്ത്. നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിയാക്കന്മാരുടെ കീഴിൽ ബസ്സും പിടിച്ച് വാഹനം പിടിച്ച് ടൂറായിട്ട് ഇങ്ങനെ പോകാൻ, ടൂർ പാക്കേജുകളുണ്ട് കബറുകളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഗുരുതരമായ തെറ്റാണ്, സാധാരണ സിയാറത്ത് തന്നെ പോകാൻ പാടില്ല. പിന്നല്ലേ കബറാളിക്ക് മഹത്വം കൽപ്പിച്ച് അയാളെ പോലീസ് കിട്ടാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്, അത് സൂഫറായി മാറും. സാധാരണ കബറിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് ഒരു പുണ്യമില്ല, പുരുഷന്മാർക്ക് മാത്രമേ പുണ്യമുള്ളൂ. ബസവദാസം പറഞ്ഞു, ലഅനല്ലാഹു സവ്വാറാത്തിൽ ഖുബൂർ, ഖബർ സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകളെ അള്ളാഹ് ശപിച്ചിരിക്കുന്നു. സാധാരണ കബറുകളിലേക്ക് തന്നെ ആര് പോകാൻ പാടില്ല, സ്ത്രീകൾ പോകാൻ പാടില്ല. സ്ത്രീകൾക്ക് ഇളവുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശിക്കുന്ന കാര്യത്തിൽ മാത്രമാണ്. അവിടെ സിയാറത്തിൽ സലാം പറയാം, അതിന് പുണ്യം. ഹജ്ജിന് ഒക്കെ പോകുന്ന സമയത്ത് ആരെങ്കിലും മദീനയിൽ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് അങ്ങനെ ചെയ്യാം. അത് മദീനയെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യാൻ പാടില്ല, മദീനയിലെ ഖബർ ലക്ഷ്യം വെച്ച് കൊടുത്ത് യാത്ര പുറപ്പെടാൻ പാടില്ല. മറ്റൊന്ന്, കാഫിറുകളോട് സലാം കൊണ്ട് തുടങ്ങ, അവരോട് അഭിവാദ്യം ചെയ്യുക, അങ്ങോട്ട് അവരോട് സ്നേഹബന്ധം പുതുക്കുക, പരസ്പരം കൈമാറ്റം ചെയ്യുക. അവിശ്വാസികളുമായി, സത്യനിഷേധികളായ സ്ത്രീകളുമായി അടുത്ത ബന്ധം പുലർത്തി രഹസ്യങ്ങളൊക്കെ പറഞ്ഞ് രസ്മാനാണ് ക്രൂരെ കൂടെ കഴിച്ചുകൂട്ടി, ഇങ്ങനെയുള്ള സമ്പ്രദായം മുസ്ലിം സ്ത്രീകൾക്കുണ്ട്, പാടില്ല. ലാ തബ്ദൂ യഹൂദ വല നസാറ ബിസ്സലാം, ഒരിക്കലും ജൂതരോടും നസാറാക്കളോടും നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സലാം പറയരുത്, സ്വഹീഹ് മുസ്ലിം. അപ്പൊ ആ മുസ്ലിങ്ങൾ കാഫിറുകൾ അവരോട് അങ്ങോട്ട് ചെന്ന് ബന്ധം പുലർത്തുന്നത് ഒരിക്കലും ഒരു മുസ്ലിം സ്ത്രീക്ക് പാടുള്ളതല്ല, പുരുഷനും പാടില്ല. സ്ത്രീകൾ ശ്രദ്ധിക്കണം എന്നുള്ള ലഘുലേഖ ആയതിനാണ് അങ്ങനെ വന്നത്. അതേപോലെ തന്നെ അവരുടെ ഉത്സവങ്ങളിൽ അവരെ ആശംസ കൊടുക്കുക, വക്കദാരിക്കൽ ഖിയാമു ബി തഹനിയത്തിഹി നബി അയാദി മീലാദിഹി ഔ ഈദി റഹസ്യസ്ഥന, ന്യൂഇയർ ആഘോഷം, അല്ലെങ്കിൽ മുശരിക്കുകളുടെ ഉത്സവം, നമ്മുടെ നാട്ടിലെ വിഷു, ഈസ്റ്റർ, ഓണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ മുസ്ലിങ്ങളെ വീട്ടിൽ നമ്മുടെ ആശംസിക്കുക, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പലരും ചെയ്യാറുണ്ട്. അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. വല തർക്കനു ഇല്ലല്ലതീന വലമു പത്തമസ്തക്കും എന്നാ, ഉൾമ പ്രവർത്തിക്കുന്നവരോട് ചായ്വ് കാണിക്കരുത്, നരകം നിങ്ങളെ സ്പർശിക്കും. സൂറത്ത് ഹൂദ് 11-ാമത്തെ സൂറത്തിലെ 112-ാമത്തെ ആയ. മറ്റൊന്ന്, ദീൻ പഠിക്കണം എന്നത് ഓർമ്മ അറിയാതിരിക്കുക, ഓർമ്മിക്കാതിരിക്കുക. ദീനൊക്കെ ആണുങ്ങൾ പഠിച്ചോളൂ, ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ അടുക്കളമെടുത്ത് കുട്ടികളെ നോക്കി അവരെ കാര്യം നോക്കി അങ്ങനെ അറിഞ്ഞാൽ മതി, ദീന് പഠിക്കാനായിട്ട് മാറിയിരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്നുള്ളൊരു നിലപാട് നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട്. റസൂലുള്ളാഹി ഫി അൽമി ഫറീളത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനും ഇൽമ് അന്വേഷിക്കൽ ഫർളാണ്. അതിൽ സ്ത്രീകളെ മാറ്റി നിർത്താൻ പറ്റില്ല. അത് ഫർള അയിനായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ദീന് പഠിക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുന്ന കാര്യവും അതുപോലെ നിസ്കാരത്തിന്റെ രൂപവും അങ്ങനത്തെ വിഷയങ്ങൾ പഠിക്കണം എന്നുള്ളത് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പൊ ദീനീ പഠനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ ഒരു അവഗണന, ഒരു പുച്ഛം. പുരുഷന്മാരെ കൊണ്ട് സ്ത്രീകൾ അങ്ങനെ പഠിച്ചോളണമെന്നില്ല, നമ്മളെ ആണുങ്ങൾ പഠിച്ചാൽ മതി എന്നുള്ള ഒരു നിലപാട് അല്ല. ദീൻ അറിയുന്ന കാര്യത്തിൽ സ്ത്രീകൾ പ്രത്യേകം സമയം കണ്ടെത്തണം, അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കണം എന്നുള്ളത്. മറ്റൊരു കാര്യം, മരണപ്പെട്ടുപോയവരുടെ പേരിൽ നെഞ്ചത്തടിച്ച് കരയുക, അതേപോലെ വിലപിക്കുക, ഇങ്ങനെ ഒച്ചണ്ടാക്കി. അത് സ്ത്രീകൾക്ക് പലരും മരിച്ച ആളുകൾക്ക് വേണ്ടിയ കരയും, കൃത്രിമായിട്ട് കരയുന്നവരുണ്ട്. കരത്തിൽ വന്നിട്ട് ഉറക്കെ വിളിച്ച് കരയുന്നവരുണ്ട്. കരത്തിൽ വന്നു എന്ന് കരുതി ഇങ്ങനെ വിളിച്ച് ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വിളിച്ചാൽ എനിക്കിനി ആരാളല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് കരയുന്ന രീതി ഉണ്ടല്ലോ, ഒരിക്കലും സത്യവിശ്വാസം എനിക്കത് പാടില്ല. സ്വാഭാവികമായ ദുഃഖം ഉണ്ടാവും, കണ്ണീരുണ്ടാവും, അതൊക്കെ അനുഭവിച്ചാണ്. പക്ഷെ വിലപിച്ച് കരയുക, വാ അലമുറയിട്ട് കരയുക, നെഞ്ചത്തടിക്കുക, മാറത്ത് അടിക്കുക, മുടി പിച്ചിട്ടിന്റെ ഇതാ, ഇതൊന്നും പാടില്ല. ലൈസ മിന്ന മൻ ലഫമൽ ഖുദൂദ് വശക്കൽ ജുയൂബ് വദാബിദാവൽ ജാഹിലിയ, കവിളത്തടിക്കുകയും നെഞ്ച് പിളർക്കുകയും അതേപോലെ ജാഹിലിയ വിളിയാളം വിളിച്ച് അലമുറയിടുകയും ചെയ്യുന്നത് അവർ നമ്മിൽപ്പെട്ടവനല്ല. ഈ മരണ നേരത്ത് മരിച്ച പ്രിയപ്പെട്ടവരുടെ പേരിൽ കരയുന്ന സ്ത്രീകളെ ആക്ഷേപിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഫഖ് അലൈഹിയാണ്. ബുഖാരി മുസ്ലിമിൽ വന്നിട്ടുള്ള, രണ്ട് സഹീഹിൽ വന്നിട്ടുള്ള ഹദീസാണ്. കുഫർ രാജ്യങ്ങളിലേക്ക് യാത്ര പോവാം, പ്രത്യേകിച്ച് വിനോദത്തിനൊക്കെ വേണ്ടി കുഫറിന്റെ നാടുകളിൽ കാഫറുകൾ തിങ്ങി നിറഞ്ഞിടത്തേക്ക്, കാഫറുകൾ സമ്മേളിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുക, പുറപ്പെടുക. അതിന് വെക്കേഷനൊക്കെ വരുമ്പോൾ കുട്ടികളെ പ്രേരിപ്പിച്ച് അങ്ങനെ കുഫറിന്റെ കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ അവർ അതിന്റെ അടയാളങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക്, അതിന്റെ രാജ്യങ്ങളിലേക്ക് യാത്ര പോകുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കുഫറിൽ നിന്നും കാഫറുകളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നുള്ള കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് അത് എന്ന് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഭർത്താക്കന്മാര് അവരുടെ ശേഷിയിൽപ്പെടാത്ത കാര്യങ്ങൾ നിർബന്ധിക്കാം. ഒരു ഭർത്താവിന്റെ വരുമാനസ്ഥിതി അറിയാതെ വീട്ടിൽ ജോലിക്ക് ആളെ വെക്കണം എന്ന് പറയാം, അല്ലെങ്കിൽ വീട്ടിൽ അടുത്ത അയൽവക്കക്കാരോടുള്ള ഒരു ഒരു മത്സരത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ വീട്ടിൽ ഉപകരണം ഉണ്ടെങ്കിലും അതിനേക്കാൾ വില കൂടിയ ഉപകരണമാണെന്ന് പറയാം. വെറുതെ വീട്ടിൽ കാണാൻ വരികയും വരുന്നു പോവുകയും ചെയ്യുന്നവരും ചിലപ്പോൾ കുടുംബക്കാരനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഭർത്താവിന് എന്ത് ചെയ്യാം, കഷ്ടപ്പെടുത്താം. നിങ്ങൾ എനിക്ക് വേണ്ടി ചെലവാക്കൂല, വീട്ടിലേക്ക് വേണ്ടി ചെലവാക്കൂല, ഇങ്ങനെ ഇജ്ബാറു സൗസ് ഭർത്താവിനെ കഷ്ടപ്പെടുത്തുക, ഇടഞ്ഞാറാക്കുക. അദ്ദേഹത്തിനെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിരന്തരമായിട്ട് പറയുമ്പോൾ ഭർത്താവിന്റെ അവസ്ഥ മനസ്സിലാക്കണം, നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണം. അതിനൊക്കെ അനുസരിച്ചുള്ള കാര്യങ്ങളല്ലാതെ ഈ പരസ്പരം ഈ ജാട കാണിക്കാൻ വേണ്ടിയും മത്സരിക്കാൻ വേണ്ടിയും വീട്ടിൽ വന്നു പോകുന്നവരെ കാണിക്കാൻ വേണ്ടിയൊക്കെ എന്ത് ചെയ്യരുത്, വെറുതെ പണം ചെലവാക്കുന്ന സമ്പ്രദായം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് പറഞ്ഞു. പിന്നെ മുസ്ലിം സ്ത്രീകളെയും മുസ്ലിം പുരുഷന്മാരെയും കളിയാക്കുക, പ്രത്യേകിച്ച് ദീന് പാലിക്കുന്നവരെ. നന്നായി ഇസ്ലാമിക വസ്ത്രമൊക്കെ ധരിച്ചു പോവുക, അതുപോലെ ചാനലൊക്കെ കട്ട് ചെയ്യാം, ഹറാമായ പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കാതിരിക്കാം, അങ്ങനത്തെവരോടൊക്കെ ഒരു പുച്ഛ, അവരൊക്കെ മാറ്റിവെച്ച് അവരായിട്ട് ബന്ധമല്ല. അതെയല്ലേ, കല്യാണ വീടുകളിലും മറ്റൊക്കെ ബന്ധം ആരോടാണ്, ഇങ്ങനെ തുറന്നിട്ട് നടക്കുന്നവരോട്, തലമറക്കാത്തവരോട്, അതേപോലെ അന്യ ആണുങ്ങളോട് കൂസല്ല സംസാരിക്കുന്നവരോട്, അങ്ങനത്തെ ആളുകളൊക്കെ ആയിട്ട് നല്ല ബന്ധം. തക്കുവ പാലിക്കുന്ന സ്ത്രീകളോട് ബന്ധമല്ല, അത് ഒരു നല്ല സ്വഭാവമല്ല. അപ്പൊ തക്കുവ പാലിക്കുന്നവരുമായിട്ടുള്ള ബന്ധമാണ് എന്ത് ചെയ്യേണ്ടത്, അവർ സ്ഥാപിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിരിക്കുന്നു. അൽ ഇസ്തിഹ്സാ വ സുഖരിയ ബിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്, മുസ്ലിങ്ങളെ കളിയാക്കാം, പ്രത്യേകിച്ച് ഖുസൂസൻ അൽ മുതദയ്യിനാത് മിൻഹുന്ന, ദീന് പാലിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, നമ്മൾ പുച്ഛത്തോടു കൂടി കാണും. ദീന് പാലിക്കുന്ന ആളുകൾ, മര്യാദ പാലിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ വസ്ത്രധാരണത്തിലൊക്കെ ഇസ്ലാമിന്റെ നിഷ്കർഷ പാലിക്കുന്ന ആളുകൾ, ഹിജാബ് സ്വീകരിക്കുന്ന ആളുകൾ, അവരോടൊക്കെ പരിഹാസപൂർവ്വം കാണുകയും, സ്വാഭാവികമായിട്ട് അവനാണ് ജീവിതത്തിൽ ഒന്നുണ്ടാവില്ല, അത് ഉണ്ടാവില്ല. അപ്പൊ രണ്ട് പ്രശ്നം അവർക്ക് വരും, ഒന്ന് കളിയാക്കുന്ന കുറ്റം കിട്ടുന്നുണ്ട്, അവനവൻ ഉപേക്ഷിക്കുന്നതിന്റെ കുറ്റം ഉണ്ടാവും. ഒമ്പതാമത്തെ കാര്യം, ദുആ ബാഅദു നിസായി അലാ അൻഫുസിഹിന്ന ബിൽ മൗത് ലിദുരി നസല ബിഹിന്ന, മനസ്സിലായില്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ, സ്ത്രീകൾ പ്രാർത്ഥിക്കും, എന്ത് മരിച്ചാൽ മതി, എന്തെങ്കിലും ദുരിതം ഉണ്ടാകുമ്പോൾ അത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് കൂടുതൽ, ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു, കഷ്ടപ്പാടും കടബാധ്യതയും മേൽക്കുമേൽ വരുമ്പം അല്ലെ പ്രശ്നം കെട്ടിട്ടയച്ച മോള് തലാക്കായി തിരിച്ചു വരും. ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങളും വേദനകളും വരുമ്പോൾ ചില സ്ത്രീകൾ എന്ത് ചെയ്യും, മരിച്ചാൽ മതിയായിരുന്നു വിചാരിക്കും. നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ പോയി മരിക്കും ചെയ്യും. ആത്മഹത്യ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്, മനസ്സിലായില്ലേ? അങ്ങനെ മരണത്തോടുള്ള ഒരു താല്പര്യം, എത്ര തീക്ഷ്ണമായ പരീക്ഷണമാണെങ്കിലും ജീവിതം ഉണ്ടെങ്കിലല്ലേ നമുക്ക് സ്വർഗത്തിലേക്ക് കൊണ്ട് പണിയെടുക്കാൻ പറ്റുള്ളൂ. മരിക്കാനൊരിക്കലും എന്ത് ചെയ്യരുത്, ആഗ്രഹിക്കരുത്. റസൂലുള്ളാഹി ഇപ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ലാ യത്തമന്ന എന്ന അഹദുക്കുമുൽ മൗത്ത ലിദുരി നസലബി, ഒരാൾക്കൊരു ദുരിതം ബാധിച്ചു എന്നുള്ളത് കൊണ്ട് മരണം മോഹിക്കരുത്. വൈങ്കാന ലാബുദ്ധ മുത്തമന്നിയൻ, ഒരു നിവൃത്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഫലിയപ്പോൾ ഇങ്ങനെ പറയാം, എന്താ പറയേണ്ടത്, അള്ളാഹു മാഹീനി മാക്കാനത്തിൽ ഹയാത്തു ഹൈറലി, അയാൾക്ക് ജീവിച്ചിരുന്നാൽ രക്ഷപ്പെടാൻ കഴിയാത്ത അത്രയും വലിയ വിപത്തിലും രോഗത്തിലൊക്കെയാണ് അയാൾ പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ കയറിയാൽ എന്ത് പ്രാർത്ഥിക്കാം, ജീവിതമാണ് ഹൈറെങ്കിൽ എന്നെ ജീവിപ്പിക്കണം. വത്തവപ്പനി ഏതാക്കാനത്തിൽ വഫാത്തു ഹൈറലി, വഫാത്ത് ഹൈറാണെങ്കിൽ എന്നെ മരിപ്പിക്കണം എന്ന് ദുആ ചെയ്യാമല്ലാതെ ഞാനൊന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്നെ മരിപ്പിക്കണമെന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ദുആ ചെയ്യാൻ പാടുള്ളത് സഹീഹ് ബുഖാരി സഹീഹ് മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇനി അർക്കാനു സലാം, അഞ്ച് കാര്യങ്ങളുണ്ടല്ലോ, കാരണം സക്കാത്ത് നോമ്പ് ഹജ്ജ് ഷഹാദത്തുകൾ, അതിൽ പറ്റുന്ന വീഴ്ചകളിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. പത്താമതായിട്ട് ശേഖ് പറയുന്നത് നിസ്കാരം പിന്തിക്കാം. സ്ത്രീകൾ നമസ്കാരം വക്കത്ത് പിന്തിക്കും, ലൊഹർ കൊണ്ടിട്ട് അശ്രുവാങ് കൊടുക്കാൻ നേരത്തെ നിസ്കരിക്കും. ചിലപ്പോൾ അശ്രുവാങ് കൊടുക്കും, അപ്പോൾ അവ തെറ്റിയല്ലോ എന്നാണ്, പിന്നെ ഇനി അശ്രു വരണ്ടല്ലോ നേരത്തെ എന്ത് ചെയ്യും, ലൊഹറും നിസ്കരിക്കുക അശ്രുവിനെ നാല് പേരുണ്ടോ. കാരണം നിസ്കാരം പറ്റ വേയിക്കുന്ന സുബഹ് നേരത്തെ കണീറ്റുണ്ടാവും, വീട്ടിലെല്ലാ കാര്യം കഴിയും, സൂര്യ ഉച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യാം, സുബനിസ്കരിക്കാൻ വേണ്ടി, ഇങ്ങനെ എല്ലാ നിസ്കാരവും അകാരണമായി. നിസ്കാരം എപ്പോഴും മനസ്സിലാക്കണം, അതിന്റെ അവൽ വക്താണെന്ത് പ്രധാനം. അത് സ്ത്രീകളെ കാര്യം റസൂലുള്ള എടുത്തു കൊണ്ടിട്ടുണ്ട്, ഇതാ സല്ലത്തിൽ മർഅത്തു ഹംസഹ, ഒരു സ്ത്രീ അഞ്ചു നേരം നിസ്കരിച്ചാൽ, വസാമത്ത് സെഹറഹ റമദാനിൽ നോമ്പെടുത്താൽ, ഭക്ഷണ പർജഹ ലൈംഗിക സദാചാരം പാലിച്ചാൽ, വാത്താഴത്ത് സൗജഹ ഭർത്താവിനെ അനുസരിച്ചാൽ, കൈലലഹ പറയപ്പെടും അവളോട് ഉദുഖുലിൽ ജന്ന മിൻ ഐ അബുവാദിൽ ജന്നത്തെ ശീസി, നീ ഉദ്ദേശിക്കുന്ന വാതിലൂടെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിച്ചോ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ നിസ്കാരത്തിന്റെ കാര്യം നോമ്പിന്റെ കാര്യമൊക്കെ എന്ത് ചെയ്യണം, നന്നായി ശ്രദ്ധിക്കണം. ചില ആളുകൾ എന്ത് ചെയ്യും, പാഴാകുന്ന നമസ്കാരം വീട്ടുകയില്ല, അദമു ഖലാഇൽ മർഅത്തിൽ സല, കാരണം ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടോ, മറന്നുപോയോ, നേരം വൈകിപ്പോയോ, അത് പിന്നെ പോയത് പോട്ടെ, ഇനിയിപ്പോ അടുത്തത് നോക്കാന്ന് ചെയ്യും. അപ്പൊ നിസ്കാരത്തിൽ വരുന്ന വീഴ്ച അവർ നന്നായിട്ട് എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കണം, വീഴ്ച പാഴാക്കരുത്, മനസ്സിലായില്ലേ? പിന്നെ അവർക്ക് ഇളവുള്ള സമയത്ത് മാത്രമേ എന്തുള്ളൂ, ഹൈദ് നിഫാസിന്റെ ഘട്ടങ്ങളിൽ മാത്രം, അത് തന്നെ വസ്വാസോട് കൂടി പിന്നെ നീട്ടിക്കൊണ്ടുവരും. ഹൈദിന്റെ സമയം കഴിഞ്ഞാലും നിസ്കരിക്കാതിരുന്ന കുറ്റം കിട്ടും. അപ്പൊ എപ്പോഴാണ് നിസ്കരിക്കേണ്ട സമയം വരുന്നതെന്നുള്ളത് ശരിക്കും അവർക്ക് തന്നെയാണ് അറിയാം. അവരാ സമയത്ത് ആദ്യ സമയത്ത് തന്നെ എന്ത് ചെയ്യണം, കുളിച്ച് ശുദ്ധിയായി നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പല സ്ത്രീകളും ശ്രദ്ധിക്കാറില്ല, അവർ ഹൈദ് കാലം വന്നാൽ ആ കെയർ ഓഫിൽ എന്ത് ചെയ്യും, കുറേ ദിവസം നിസ്കരിക്കും, എന്നിട്ട് പിന്നെ ഒരു ദിവസം അങ്ങ് തുറന്നു. ആ അലംഭാവം വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ശൈഖ് പ്രത്യേകം അവരെ ഉപദേശിക്കാം. മറ്റൊന്ന്, സക്കാത്ത് കൊടുക്കുന്നതിലുള്ള അവഗണന, പ്രത്യേകിച്ചും ആഭരണത്തിന്റെ സക്കാത്ത്. ആഭരണം കയ്യുള്ള സ്ത്രീകൾ എപ്പോഴും മനസ്സിലാക്കണം, ഒരു കൊല്ലം ആഭരണം സൂക്ഷിച്ചാൽ എന്താണ്, 2.5%, അത് സക്കാത്തായിട്ട് കൊടുക്കേണ്ടതാണ് എന്നുള്ളത് ആരും മറക്കാൻ പാടില്ല. അപ്പൊ ആഭരണം ഉപയോഗിക്കുന്ന കാലത്തോളം തന്നെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള ബോധം സ്ത്രീകൾക്കുണ്ടാവണം. പക്ഷെ സൂക്ഷിച്ചു വെച്ച ആഭരണവും കയ്യിലിടുന്ന ആഭരണവും ലോക്കറുള്ള എന്ത് ആഭരണമാണെങ്കിലും ശരി, ആ ആഭരണങ്ങൾ അവനാൽ ഉടമസ്ഥയുള്ളതാണല്ലോ, അതിന്റെ 2.5% ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. ഇത് ഞാൻ എന്റേതല്ല, എനിക്ക് ഭർത്താവ് വാങ്ങിയിട്ടെന്നാണ്, വാപ്പ എന്നാണ്, അതൊന്നും സക്കാത്ത് കൊടുക്കാനുള്ള ന്യായീകരണമല്ല. അവനാന്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അവനാൻ്റെതാണ്, സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കാത്തവർക്ക് ആഭരണം ഉപയോഗിക്കാൻ അനുമതി ഇല്ല. സക്കാത്ത് കൊടുക്കാതെ സ്വർണവും വെള്ളിയും സൂക്ഷിച്ച് നിധിയായി വെക്കുന്നവർ അലീം, വേദനയിലെ ശിക്ഷ കൊണ്ടവരെ സന്തോഷം അറിയിക്കുക. അത് പഴുപ്പിക്കപ്പെടുന്ന ഒരു ദിവസത്തിലാണ് വേദനാജനകമായ ശിക്ഷ. തീനാരിദഹനം നരകത്തിൽ, ജിബാഹുഹും ജുനൂബുഹും, അങ്ങനെ ആ സ്വർണവും വെള്ളിയും പഴുപ്പിച്ച് അവരുടെ നെറ്റിയിലും പാർശ്വങ്ങളിലും ഇസ്തിരി വെക്കപ്പെടും, അവഹൂരിയും അവരുടെ മുതുകുകളിലും. എന്നിട്ട് പറയും ആദാമാക്കണത്തുമ്പിയം പ്രസിക്കും, ഇത് നിങ്ങൾക്കായി നിങ്ങൾ സമ്പാദിച്ചതാണ്, ഇത് ഈ ഇസ്തിരി വെക്കൽ. അപ്പൊ അതൂക്കുമാക്കും തക്നിസും, നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾ ആസ്വദിച്ചോളൂ. സക്കാത്ത് കൊടുക്കാതെ സ്വർണവും വെള്ളിയും സൂക്ഷിച്ചു വെച്ചവരെ അവരെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകിലും അവരുടെ ആഭരണങ്ങൾ പഴുപ്പിച്ച് ഇസ്തിരി വെക്കും. സൂറത്ത് തൗബ 9-ാമത്തെ സൂറത്ത് 34-35 ആയത്തുകളിൽ പറഞ്ഞിരിക്കാം. പതിമൂന്നാമത്തെ കാര്യം അസുഖൂത്തു അനി സൗജി വൽ ഔലാദിൽ ലദീന ലാ യുസല്ലൂന വ അദമു നുസുഹിലഹും വൽ ഇൻകാറു അലൈഹി. നിസ്കരിക്കാത്ത അല്ലെങ്കിൽ ദീന് പാലിക്കാത്ത ഭർത്താക്കന്മാരെയോ മക്കളെയോ ഉപദേശിക്കാതിരിക്കാം, മൗനം പാലിക്കാം. ഇഷ്ടം നിസ്കരിച്ചോട്ടെ, പറ്റൂല. ഭർത്താവ് നിസ്കരിക്കാതെ പള്ളിയിൽ പോകാതെ നിന്നാണ് എന്ത് ചെയ്യണം? ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് തീർക്കാനായില്ല എന്ന് പള്ളിയിലേക്ക് പറഞ്ഞേക്കണം. ആരോഗ്യമുള്ള ഭർത്താക്കന്മാരെ ഏത് അർത്ഥത്തിലാണ് വിട്ടിരിക്കാം അടുത്ത പള്ളി ഉണ്ടെങ്കിൽ? അപ്പൊ എന്ത് ചെയ്യണം? പള്ളിയിൽ പോകാത്തവരുടെ കാര്യത്തിൽ ഒരു നോട്ടവും ഇല്ല പെണ്ണുങ്ങൾക്ക്, മക്കളെ കാര്യത്തിൽ. അതുകൊണ്ട് മൗനം പാലിച്ച സ്ത്രീകൾക്കും കിട്ടും കുറ്റം. ഭർത്താക്കന്മാരും കുട്ടികളും പള്ളിയിൽ പോകേണ്ട സമയത്ത് പള്ളിയിൽ പോയി സുബൈ കണിക്കാതെയും ഒക്കെ കണ്ടാൽ ഭർത്താക്കന്മാർക്ക് ഭാര്യമാർക്കും അതിന്റെ പങ്കുണ്ടാവും. അതുകൊണ്ട് അതിലൊരു സുക്കൂത്ത് പാടില്ല, മൗനം പാടില്ല. അവർ സംസാരിക്കണം, പറഞ്ഞിട്ടും പോകുന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ബാധ്യത കഴിഞ്ഞു. പറയലെന്ത് ചെയ്യണം? അവരെ ഓർമ്മപ്പെടുത്തല്. ചിലപ്പോൾ അവർ അശ്രദ്ധമായിട്ട് നിൽക്കേ, ക്ഷീണിച്ച് നിൽക്കേ, സമയം അറിയാതെ നിൽക്കുകയൊക്കെ ആയിരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് പ്രേരിപ്പിച്ച സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇനി മടി പിടിച്ച് നിൽക്കുന്നവരാണെങ്കിലും ഒരാളെ ശ്രദ്ധിക്കുന്നതിനും എന്തായാലും ആള് ഇറങ്ങി പുറപ്പെടും. അതുകൊണ്ട് ഭർത്താക്കന്മാരെയും മക്കളെ എന്ത് ചെയ്യണം? നിസ്കാരത്തിലേക്ക് അതിന് കൃത്യസമയത്ത് നിർവഹിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണം. മനഃപൂർവ്വം അതിൽ അലംഭാവം കാണിക്കുന്നത് വെറുപ്പും കാണിക്കുന്ന ആവശ്യത്തിൽ അതിനെ സ്വീകരിക്കരുത്. നിസ്കാരം തള്ളുന്ന ഭർത്താവ്, നിസ്കാരം തള്ളുന്ന മക്കൾ, അവരോട് തനിക്കുള്ള വെറുപ്പ് പ്രകടിപ്പിക്കണം. ആര്? ഓരോ ഭാര്യയും ഓരോ സ്ത്രീയും എന്ത് ചെയ്യണം? അത് പ്രകടിപ്പിക്കണം. അള്ള അവർക്ക് ബർക്കത്തും ശക്തിയും കൊടുക്കും അതിന്റെ പേരിൽ. അതിന്റെ പേരിൽ ഒരു തളർച്ചയും ഒരു നഷ്ടവും വീട്ടിലുണ്ടാവില്ല. പതിനാലാമത്തെ കാര്യത്തിൽ പറഞ്ഞു, അതും ഇസ്തിമാമിൽ ഉമ്മി ബി മുത്താബത്തി ബനാത്തിയ. പല ഉമ്മമാരും മക്കളെ പിന്നാലെ പോകില്ല. പെൺകുട്ടികളെ, പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നു അവിടെ പോകുന്നു എന്നുള്ളത് നന്നായി ശ്രദ്ധിക്കണം. അവരെങ്ങനെ കൂടുതൽ ലാളിച്ച് എന്നെ സഹായിക്കാനുള്ള ഒരാളെന്ന നിലക്ക് മാത്രം വളർത്തിക്കൊണ്ടുവന്നാൽ പോരാ. പെൺകുട്ടികളുടെ ഓരോ നിലപാടും പരിശോധിക്കണം. അവരെങ്ങോട്ടാണ് പോകുന്നത്? അവർക്ക് പ്രായപൂർത്തിയോ? നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നുണ്ടോ? ഹൈതാവുമ്പോൾ നിസ്കാരം നിർത്തുന്നുണ്ടോ? അത് കഴിഞ്ഞാൽ നിസ്കാരം തുടങ്ങുന്നുണ്ടോ? അതൊക്കെ ചെറുപ്പത്തിൽ എന്ത് ചെയ്യണം? ശരിക്കും ഉമ്മമാരുടെ തർബിയത്ത് തന്നെ വേണം. ഉമ്മമാർ കുട്ടികളുടെ പിന്നാലെ നടക്കണം, മനസ്സിലായില്ലേ? അതുപോലെ അവരെ നോമ്പ്, പിന്നെ കഴിഞ്ഞ റമദാൻ വിട്ടുപോയ നോമ്പ് അവർ വീട്ടിയോ? അയ്യത് കാലത്ത് നോമ്പ് കൊണ്ടിട്ടുണ്ടാവില്ല. അത് ഉമ്മമാര് പറഞ്ഞില്ലേ പല മക്കളും ചെയ്യില്ല എന്ന്? അവർക്ക് അതിന്റെ ഗൗരവമല്ല. പെൺകുട്ടിക്കാരുണ്ട്. അതുകൊണ്ടുള്ള വിചാരം എന്താണ്? ആ കാലത്തുള്ള നോമ്പ് പിന്നെ അള്ളാഹ് തന്നെ അനുവദിച്ചിട്ടുണ്ടെന്നില്ല. റമദാനിൽ നഷ്ടപ്പെടുന്ന നോമ്പ് നോറ്റ് വീഴ്ത്തണം. അത് നോറ്റ് വീട്ടാൻ മറന്നുപോകുന്ന മക്കളെ ഏറ്റവും വേഗത്തിൽ നോക്കാൻ വേണ്ടി ആരാ പ്രേരിപ്പിക്കേണ്ടത്? ഉമ്മമാരാണ് പ്രേരിപ്പിക്കേണ്ടത്. പെൺകുട്ടികളുടെ പിന്നാലെ നോട്ടം ഉണ്ടാകണം. അവരാരുമായിട്ടാണ് ബന്ധം? എങ്ങനെയുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്? ഈ കാപ്രിയങ്ങളൊക്കെ ധരിക്കുന്ന പാന്റും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് ചുരി ഈ ഇടുങ്ങിയ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് പോകാൻ പാടുണ്ടോ? പാടുണ്ടോ? അവരുടെ കൈയും മുഖവും ഒക്കെ വെളിപ്പെടുത്തിയിട്ട് ചെറുപ്പക്കാരികളായ ആളുകൾ അതും കാപ്രിയങ്ങളെ മുന്നിലേക്ക് വരെ ഇറങ്ങിപ്പോകുന്ന സമ്പ്രദായം ഉണ്ട്. അതുപോലെ എപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അപ്പം ഇറങ്ങാം. മാർക്കറ്റ് ആണുങ്ങൾ പോകണമായിരിക്കും. അപ്പൊ പോകണമെന്ന് വെച്ചാൽ അപ്പം വീട് പോയി സാധനമൊക്കെ വാങ്ങി വന്ന്, പെണ്ണുങ്ങളാണോ അങ്ങനെ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങി വരേണ്ടതല്ല. അത് ആണുങ്ങൾ ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾ വാങ്ങിയ പിന്നെ ആണുങ്ങൾ ശ്രദ്ധിക്കൂല, മനസ്സിലായില്ലേ? ഒരിക്കലും ശരിയല്ല വീട്ടിൽ നിന്ന് സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്? മാർക്കറ്റിലേക്ക് പോകുന്നത്. അവരിഷ്ടമുള്ളപ്പോ പോകും, രാവിലെ പോകും, വൈകുന്നേരം പോകും, മനസ്സിലായില്ലേ? ഒരു സ്കൂട്ടിയും കൂടി വാങ്ങി കൊടുത്ത ഉഷാറായി. അതുപോലെ സന്തോഷമായി, നമുക്ക് സന്തോഷമായത് നമുക്ക് തലവേനല്ലോ. പക്ഷെ അതിന്റെ ഫിത്തനെന്താണ്? വിപത്തെന്താണ്? അവരുടെ നിലപാടുകൾ എന്താണ്? അതുകൊണ്ട് ഉമ്മമാര് ശരിക്കും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ചെറുപ്പക്കാരികളായ ആളുകൾ ഒരിക്കലും പോകേണ്ടി വന്നാൽ കുറച്ച് പ്രായം ചെന്നൂർ പോവാ. ചെറുപ്പക്കാരികൾ എന്ത് ചെയ്യരുത്? തനിച്ചിങ്ങനെ അങ്ങാടിയിലേക്ക് സ്ഥാനം വാങ്ങാൻ വേണ്ടി പറഞ്ഞയക്കരുത്. പോകുമ്പോൾ അല്ലെങ്കിൽ സുരക്ഷിതത്വത്തോടു കൂടി എന്ത് ചെയ്യുക? പറഞ്ഞയക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരിക്കാം. പലരും പെൺകുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താ ചെയ്യുന്നത്, അവരുടെ വസ്ത്രധാരണം എന്താണ്, അവരുടെ കൂട്ടുകാരാരാണ്, എവിടെയാണ് പഠിക്കുന്നത്, പെൺകുട്ടികളെ കുറിച്ച് ഉമ്മമാർക്ക് ധാരണയല്ല. പലപ്പോഴും ഒരു അതിര് കവിഞ്ഞ വിശ്വാസമാണ്. ഇനി എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാലോ, ഒരു അന്യ ആൺകുട്ടിന്റെ ഫോൺ നമ്പറൊക്കെ ആയിട്ട് വന്നാൽ തന്നെ ഉമ്മമാര് അതിന് ന്യായീകരിക്കും, എന്റെ മോള് തെറ്റൂല. അത് പവിത്രമായ ബന്ധമായിരിക്കും. ഈ അന്യപുരുഷനായിട്ട് എന്ത് പവിത്രം എന്താണ്? അതന്നെയല്ലേ പവിത്രത കളയല്. അന്യപുരുഷനായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തായിരിക്കും, ആത്മസുഹൃത്തായിരിക്കും. ചിലപ്പോൾ നല്ലോണം പോയ അവളെ കല്യാണം നടത്ത്, ഓ കല്യാണം കഴിക്കുകയാണെങ്കിലോ എന്നൊക്കെ ഉമ്മമാരിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യും. പക്ഷേ അള്ളാഹ് ധിക്കരിക്കുന്നതുകൊണ്ട് അതിന്റെ വിപത്തൊക്കെ നമ്മൾ പിന്നെന്തേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. പെൺകുട്ടികളുടെ പിന്നാലെ ഉമ്മമാരുണ്ടാകണം. അത് പലരും എന്ത് ചെയ്യും? മറക്കും. ഉമ്മമാര് ശീലിച്ചത് ഉമ്മമാരുടെ അനുഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം? അവർക്ക് അതാത് കാലങ്ങളിൽ അതാത് സമയത്ത് പകർന്നു കൊടുക്കണം. പ്രത്യേകിച്ച് വാജിബുകൾ, ഇസ്ലാമിന്റെ വാജിബുകൾ പാലിക്കുന്ന കാര്യത്തിൽ, നിസ്കാരം, വസ്ത്രധാരണം, സക്കാത്ത്, നോമ്പ്, ഇങ്ങനെയുള്ള വാജിബുകൾ, അതുപോലെ സമൂഹത്തിലുള്ള ഇടപഴകുന്ന മര്യാദകൾ, ഇങ്ങനെയുള്ള വാജിബുകളായി പാലിക്കേണ്ട കാര്യത്തിലൊക്കെ മുതാബഅത്തുൽ ഉമ്മ വേണം. ഉമ്മമാരുടെ പിന്നാലെ പോക്ക് വേണം. ആരുടെ പിന്നാലെ പോകണം? പെൺകുട്ടികളുടെ പിന്നാലെ ഉമ്മമാരുണ്ടായിരിക്കണം. പാപ്പമാരെക്കാൾ കൂടുതൽ ഉണ്ടാകേണ്ട ആരാണ്? ഉമ്മമാരാണ് ഉണ്ടാകേണ്ടതെന്ന് പ്രത്യേകം സൂചിപ്പിക്കാം. മറ്റൊന്ന്, പതിനഞ്ചാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, തഖ്സീസുൽ ഔനിൻ മുഅയ്യനിൽ ഇഹ്റാം തബാലിൽ ഹജ്ജി ഔലിൽ ഉംറ കലഹ്ദരി വായുറു. ചില ആളുകൾ ഹജ്ജിനൊക്കെ വരുമ്പോൾ പ്രത്യേക നിറത്തിലുള്ള വസ്ത്രം ധരിക്കണം എന്ന് കരുതും. ഹജ്ജിന് പച്ച ധരിക്കണം അല്ലെങ്കിൽ വെള്ള ധരിക്കണം, അങ്ങനൊന്നുമില്ല. ഏത് വസ്ത്രം റസൂൽ അനുവദിച്ചാണ് ഏത് വസ്ത്രമൊക്കെ എന്ത് ചെയ്യാം ധരിക്കാം. നമ്മുടെ വക ഒരു പച്ച എന്ത് ചെയ്യരുത് നയമാക്കരുത്, അല്ലെങ്കിൽ ഒരു വെള്ളം നയമാക്കരുത്, വെള്ളം ധരിച്ചാൽ കൊള്ളാം. അതേപോലെ മറ്റുള്ള ധരിച്ചാലും വിരോധമല്ല എന്ന് മാത്രമേ മനസ്സിലാക്കാൻ പാടുള്ളൂ. അതേപോലെ ഇഹ്റാമിന്റെ സമയത്ത് നിഖാബ് മുഖം മൂടി ധരിക്കരുത്. അന്യ പുരുഷന്മാർ വരുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, മുഖം താഴ്ത്തിട്ട് എല്ലാ സമയത്തും പൊക്കി വെക്കണം. കൈകളും കൈയുറകളും എന്ത് ചെയ്ത് ധരിക്കരുത്, അത് ഇഹ്റാമിന്റെ സമയത്ത്. അതിന്റെ അർത്ഥം അല്ലാത്ത സമയത്ത് അത് രണ്ടും വേണമെന്നാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരികൾ എന്ത് ചെയ്യണം, പുരുഷന്മാരെ ആകർഷിക്കപ്പെടാൻ സാധ്യതയുള്ള പുരുഷന്മാരിലേക്ക് ആകർഷണം ഉണ്ടാകാനിടയുള്ള പ്രായത്തിലുള്ള സ്ത്രീ പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യണം, അവരുടെ മുഖം മറയ്ക്കണം. അതേപോലെ കൈകളും എന്ത് ചെയ്യണം, മറയ്ക്കണം. അപ്പം അത് അത്തരം വിഷയങ്ങളൊക്കെ പറയും. ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു സംഗതി. അപ്പൊ എല്ലാ നിസ്കാരത്തിലും സക്കാത്തിലും നോമ്പിലും ഹജ്ജിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്നാണ്. ലാ തൻതഖബിൽ മർഅത്തുൽ മുഹ്റിമ വലാ തൽബിസുൽ ഖഫാസൈൻ. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു പെണ്ണ് അവൾ നിഖാബ് ധരിക്കാൻ പാടില്ല, കയ്യുറകളും എന്ത് ചെയ്യാൻ പാടില്ല, ധരിക്കാൻ പാടില്ല എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൽപ്പന ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട് ഷെയ്ഖ് പറയുന്നത് മുഖാലഫാത്തുൽ ലിബാസി വസ്സീന, വസ്ത്രധാരണത്തിലുള്ള അനുസരണക്കേടുകളാണ്. അത് എല്ലാവർക്കും അറിയാം. ഒരു സമൂഹത്തിലും ഒരു ഉമ്മത്തിലും ഒരു മതേബിലും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വണ്ണം എന്താണ്, വളരെ മോഡേണിസ്റ്റുകളായ ചില ആളുകൾ മാത്രമേ വസ്ത്രധാരണത്തിൽ അലംഭാവം കാണിക്കുള്ളൂ. പക്ഷേ വസ്ത്രധാരണത്തിന്റെ ഹലാലാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ ചുരിദാറൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന പെണ്ണുങ്ങൾ, കാസരിയങ്ങളെ വസ്ത്രം ധരിച്ചിറങ്ങുന്ന പെണ്ണുങ്ങൾ, പുരുഷന്മാർക്ക് സമാനമായി വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങൾ, അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങൾ, ഇതൊക്കെ അനുവദിക്കുന്നവരും അതും തെളിവ് പറയല്ല ഉണ്ടോ, ഉണ്ടാക്കല. എല്ലാവരും എന്ത് ചെയ്യുമ്പോൾ നമുക്ക് മാത്രമായിട്ട് ഇങ്ങനെ പറയാം. സമൂഹത്തിൽ രണ്ടാം നമ്പറായി പോവും, ഒരു ആറാം നൂറ്റാണ്ടുകാരനായി പോകുന്ന പേടിച്ചിട്ട് പല ആൾക്കാരും എന്ത് ചെയ്യില്ല. വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ തന്റെ പെൺകുട്ടി ഇങ്ങനെ ഒരുങ്ങി നല്ല നല്ല മോഡേൺ ഡ്രസ്സ് എടുക്കുമ്പോൾ ഏത് തരം ഡ്രസ്സാണ് ഇവള് സെലക്ട് ചെയ്യുന്നത് ഉമ്മ നോക്കണ്ടേ? വാപ്പ അതിന് പൈസ എടുക്കുന്ന വാപ്പക്ക് ബാധ്യത അല്ലേ? അവള് ഏത് തരം ഡ്രസ്സ് എടുത്തത് അവള് സീരിയലിൽ കണ്ടതോ പിന്നെ മാഗസിനിൽ വായിച്ചതോ സിനിമ നടി ഇടുന്നതോ ഒക്കെ കോളേജിൽ എല്ലാവരും ഇടുന്നതായിരിക്കും അവള് ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അപ്പൊ അത് വീട്ടിലിടാനല്ലേ നിങ്ങൾ വാങ്ങും, അവളത് എന്തിനാ ക്യാമ്പസ് കൊണ്ടുവന്ന് അവിടുന്ന് വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു നിലവാരത്തിൽ എന്തായിരുന്നാലും ശരി അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ച് വളരെ അതിൽ ദീനിലൊരു കൽപ്പന ഇല്ലാത്ത മാതിരിയാണ്. നഗ്നത മറക്കണം എന്നൊരു പൊതു കൽപ്പന മാത്രമേ ഉള്ളൂ, വേറെ നിയമമൊന്നും ഇല്ല എന്നുള്ള മട്ടിലാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വസ്ത്രധാരണം. ഞാൻ ഒരു വാക്കും പറയാതെ പോലും ഒരു മുസ്ലിം സ്ത്രീ ധരിക്കേണ്ട വസ്ത്രം എന്താണ് കുട്ടിയൊക്കെ വരറിയാം. അനാകർഷകമായ വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. ആകർഷിക്കുന്ന വസ്ത്രം ധരിക്കും, പർദ്ദയാണെങ്കിൽ പോലും ആകർഷിക്കുന്ന പർദ്ദ ധരിക്കാൻ പാടില്ല. മനസ്സിലല്ലേ? കളക്കുള്ളതും അതിന്റെ മുകളിൽ കല്ല് വെച്ചതും അങ്ങനെയുള്ള ജനങ്ങളെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള പർദ്ദകളൊന്നും പൊതുജനങ്ങളെടുത്ത് ആക്കും വീട്ടിൽ പൊതുജനങ്ങളെടുത്തേക്ക് എന്താണ് പിന്നെ ഇറങ്ങേണ്ട ഒരു ഘട്ടം വന്നാൽ അത് ഖുർആൻ ക്ലാസ്സിനാണെങ്കിലും ശരി കല്യാണത്തിനാണെങ്കിലും ശരി ഖുർആൻ ക്ലാസ്സിനുള്ള വസ്ത്രം തന്നെയാണ് കല്യാണം ധരിക്കേണ്ടത്. ഖുർആൻ ക്ലാസ് പള്ളിയിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി അള്ളാന്റെ പേരിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നല്ല വസ്ത്രം ധരിക്കേണ്ടത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. എന്ത്? ഇസ്ലാം അനുവദിച്ച വസ്ത്രം, നഗ്നത കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള വസ്ത്രം. വഖർ നഫി ബുയൂത്തിക്കുന്ന, സ്ത്രീകൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിയിരിക്കട്ടെ. വലാ തബറുജുന തബറുജൽ ജാഹിലിയത്തുൽ ഊല, ആദ്യകാലത്തെ ജാഹിലിയ കാലത്തെ സൗന്ദര്യ പ്രകടനം ഒരിക്കലും നിങ്ങൾ കൊണ്ടുവരരുത്. സൂറത്ത് അഹ്സാബ് 33-ാമത്തെ സൂറത്തിലെ 3-ാമത്തെ ആയത്തിൽ ആ വിഷയം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നന്നായി സൂക്ഷിക്കണം. എന്താണ്? നിഖാബ് ധരിക്കുന്ന വിഷയത്തിലും അതേപോലെ തന്നെ കയ്യുറകൾ ധരിക്കുന്ന വിഷയത്തിലും കാല് മറയ്ക്കുന്ന വിഷയത്തിലുമൊക്കെ സ്ത്രീകൾക്ക് ശ്രദ്ധ വേണം. കാല് പ്രദർശിപ്പിക്കരുതെന്ന് ഖുർആനുണ്ട്, കാല് ഇളക്കരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കാലിനേക്കാൾ ജനങ്ങളെ ആകർഷിക്കുന്ന സ്ഥലമാണ് മുഖം. അപ്പോൾ അതിന് മുഖം എന്ത് ചെയ്യണം? ഒരിക്കലും ഒരു മുഅ്മിനത്തായ ഈമാനും തഖ്വയുമുള്ള ഒരു സ്ത്രീ തന്റെ മുഖം ഒരിക്കലും അന്യ പുരുഷന്മാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയില്ല, സൂക്ഷിക്കണം. അപ്പൊ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞാൽ കണ്ണുകൾ മാത്രമാണ് സ്വഹാഭവനകളൊക്കെ എന്ത് ചെയ്യുന്നത്, പുറത്ത് കാണിച്ചിരുന്ന് കാണാൻ സാധിക്കും. കണ്ണ് ചിലർ ഒരു കണ്ണ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കാണിച്ചിരുന്ന് കാണാൻ സാധിക്കും. അതാണ് വിഷയം. അപ്പൊ ആ വിഷയങ്ങളൊക്കെ കൂടെ എടുത്തു പറഞ്ഞ് മുഖം തുറന്നിടുക. അതേപോലെ തന്നെ അവർ ആകർഷിക്കുന്ന രൂപത്തിൽ അവരുടെ കൈവിരലുകളും അതേപോലെ തന്നെ കാൽപാദങ്ങളും ഒക്കെ മറ്റുള്ളവർ കാണുന്ന രൂപത്തിൽ പ്രദർശിപ്പിക്കുക, ചിലത് കണങ്കാലുകൾ വരെ പ്രദർശിപ്പിക്കുക, ഇടുങ്ങിയ വസ്ത്രം ധരിക്കുക. അതേപോലെ തന്നെ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വസ്ത്രത്തിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്തർ പൂശ, സുഗന്ധദ്രവ്യങ്ങൾ, സ്ത്രീകൾ സുഗന്ധദ്രവ്യം ഒരിക്കലും പൂശാൻ പാടില്ല പുറത്തിറങ്ങുമ്പോൾ. അത് ഖുർആൻ ക്ലാസ്സിലേക്കാണെങ്കിലും പറ്റില്ല, കല്യാണത്തിനും പറ്റില്ല. അപ്പൊ എന്റെ വേർപ്പിന് അങ്ങനെ ദുർഗന്ധം ഉണ്ടെങ്കിൽ അതൊക്കെ അറിയുന്ന അല്ലേ പറഞ്ഞത്, സുഗന്ധം പൂശണ്ട. അങ്ങനെ ദുർഗന്ധം ഉണ്ടാണ് നിങ്ങൾ പുറത്തിറങ്ങണ്ട വീട്ടിലെന്നോട്. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യരുത്, സുഗന്ധം പൂശി മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിൽ പോരുത്. അയ്യോ മമ്രഅത്തിൻ ഇസ്തഗ്ഫറത് സുമ്മ ഖറജത്, അയ്യോ സാനിയാണ്, ഒരു പെണ്ണ് സുഗന്ധം പൂശി പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവൾ സാനിയത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വ്യഭിചാരിണി എന്നാ പറഞ്ഞത്, അതുകൊണ്ട് സുഗന്ധം, സ്ത്രീകൾക്കുള്ള സ്പ്രേ ഉണ്ട്, സ്ത്രീകൾക്കുള്ള സുഗന്ധമുണ്ട്, അതൊക്കെ വളരെ സൂക്ഷിക്കണം. അതൊക്കെ യാത്രയിൽ, സ്കൂളിൽ, കോളേജിൽ, കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നത് ആണ്യാണുങ്ങളുടെ ഇടയിലൂടെ പോകുമ്പോൾ ഉപയോഗിക്കും. അത് ഭർത്താക്കന്മാരെ ആകർഷിക്കാൻ വീട്ടിനകത്ത് വളരെ സൂക്ഷിക്കണം. അതൊക്കെ പാലിച്ചാൽ തക്കവയോടുകൂടി മരണം വരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ ശേഷം നാലാമത്തെ കാര്യം പറഞ്ഞത് വീട്ടിലെ അനുസരണക്കേടുകൾ, ഭർത്താവുമായും കുടുംബവുമായും ഒക്കെയുള്ള സഹവാസത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങൾ സ്ത്രീകൾ അവഗണിക്കാറുണ്ട്. 20-ാമത്തെ നമ്പറിന്റെ ശേഷം പറഞ്ഞു, അതിൽപ്പെട്ട ഒന്നാണ് സ്വർണവും വെള്ളിയും ആഭരണങ്ങൾ പല പാത്രങ്ങൾ ഉപയോഗിക്കുക, എന്നിട്ട് അതിൽ കുടിക്കുക. സ്വർണത്തിന്റെയും വെള്ളി ജാടയുടെ പേരിൽ, അഭിമാനത്തിന്റെ പേരിൽ വീട്ടിലൊക്കെ ചിലപ്പോഴേയും ആരെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ വില കൂടിയ പാത്രങ്ങൾക്ക് വെള്ളിപ്പാത്രം, സ്വർണപാത്രം, മനസ്സിലായില്ലേ, വെള്ളിയുടെ ആഭരണം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ, പാത്രങ്ങളും ചെയ്തിട്ടില്ല, അനുവദിച്ചിട്ടില്ല. സ്വർണത്തിന്റെ പാത്രം ചെയ്തിട്ടില്ല, അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു പാത്രം പോലും എന്ത് ചെയ്യാൻ പാടില്ല, വീട്ടിൽ സ്വർണമോ വെള്ളിയോ ഉണ്ടാകരുത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല. ഒരു സ്പൂൺ പോലും ഉണ്ടായിരുന്നു. ചില ആൾക്കാരൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ വീട്ടിലേക്ക് എന്ത് ചെയ്യും, സ്വർണത്തിന്റെ വെള്ളിയുടെ സ്പൂണുകളൊക്കെ കൊടുക്കും. പ്ലേറ്റ് ഒക്കെ കൊടുക്കേണ്ട കാര്യത്തിട്ട് ഒരു ഒരു നമ്മൾ ഒരു അച്ചാറ് കോരി എടുക്കുന്ന, ഒരു ചെറിയൊരു ഉപ്പേരി കോരി എടുക്കുന്ന ഒരു സ്പൂണ് പോലും എന്ത് ചെയ്യരുത്, സ്വർണത്തിന്റേതോ വെള്ളിയുടേതോ അള്ള നമുക്ക് സ്വത്ത് തന്നെന്ന് വിചാരിച്ചിട്ട് ഹറാമായത് എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത് എന്നാണ് പ്രത്യേകം സൂക്ഷിക്കേണ്ടത്. 21-ാമത് അദ്ദേഹം പറഞ്ഞു, ചിത്രങ്ങൾ, പ്രത്യേകിച്ചും ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ, അത് എടുക്കുക, അത് സൂക്ഷിച്ചു വെക്കുക, അത് ആൽബമാക്കി വെക്കുക, അത് ചുമരുകളിൽ തൂക്കുക, ഇങ്ങനത്തെ കല്യാണത്തിനൊക്കെ ഫോട്ടോകളൊക്കെ സൂക്ഷിച്ചു വെക്കുക. ജീവനുള്ള ചിത്രങ്ങളെടുത്ത് മലക്കിറങ്ങൂല, മനസ്സിലായില്ലേ. അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനത്തെ ഒക്കേഷനുകളൊക്കെ വളരെ ഗുരുതരമായ തസ്വീറിന്റെ ഗൗരവമുള്ള ഹദീസുകൾ, ഒരു ഹദീസെങ്കിലും നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങേയറ്റം ഭയപ്പെടുമായിരുന്നു, മനസ്സിലായില്ലേ. നരകത്തിൽ മഹ്ഷറിലെത്തുന്ന സമയത്ത് നരകം കൊണ്ടുവരുന്ന 70,000 മലക്കാണ് ഒരു ചങ്ങലയും, അങ്ങനത്തെ 70,000 ചങ്ങല 490 കോടി മലക്കുകൾ വലിച്ചു വെച്ച് നരകം കൊണ്ടുവെക്കും. കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു കഴുത്ത് പുറത്തേക്ക് വരും, യഹ്റുജൂനുക്കും മിനന്നാർ ലഹു ഐനാൻ യുബ്സിറു ബിഹിമാ വലിസാനു യൻതിഖുബി വഉദുനാനി യസ്മഉ ബിഹിമാ, നോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് കണ്ണുകളും കേൾക്കുന്ന രണ്ട് കാതുകളും വലിസാനു യൻതിഖുബി, സംസാരിക്കുന്ന ഒരു നാവും ഉണ്ടാവും. എന്നിട്ട് പറയും, ഇനി ബുക്കിൽ തുബി സലാഹ് മൂന്നാളെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അതിലൊന്ന് കുല്ലുമൻ്റെ അള്ളാഹു ഇലാഹൻ ആഹർ, അള്ളാഹുവിന്റെ കൂടെ മറ്റു ഇലാഹുകളെ വിളിച്ചു പ്രാർത്ഥിച്ചവർ. രണ്ട് കുല്ലു ഉസൂബിൻ ജബ്ബാർ, അഹങ്കാരികളും ധിക്കാരികളും. മൂന്ന് കുല്ലു മുസവ്യർ, രൂപങ്ങൾ ഉണ്ടാക്കുന്നവർ, ചിത്രം വരയ്ക്കുന്നവർ. അവരെ മുഴുവൻ ആളുകളെയും ഞാൻ ഏറ്റെടുക്കുമെന്ന് വിചാരണയുടെ മുമ്പ് തന്നെ നരകം എന്ത് ചെയ്യും, എഴുന്നേറ്റ് പ്രഖ്യാപിച്ച് നമ്മൾ കാണേണ്ടിരുന്നു. മഹ്ഷറിൽ മഹ്ഷറിൽ നരകം കൊണ്ടുവെക്കല്ലോ, അത്ര ഗുരു ഗൗരവമുള്ള കുറ്റങ്ങൾ പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞ കുറ്റമാണ് എന്ത്, തസ്വീർ. അതുകൊണ്ട് ഫോട്ടോഗ്രാഫി, പിന്നെ മരിച്ചുപോയ ഫോട്ടോ ഒക്കെ തൂക്കിയിരുന്നതിന്റെ കഥ പറയാനുണ്ട്. മരണപ്പെട്ട ആളുകളുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വീട്ടിൽ തൂക്കിയിടുക, അത് ആൽബമായിട്ട് സൂക്ഷിക്കുക. ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഓർമ്മക്ക് വേണ്ടി ഒരു ഫോട്ടോ സൂക്ഷിക്കാൻ പാടില്ല. പിന്നെ എല്ലാ മൗത്തുരീർത്തും നിർബന്ധിതാവസ്ഥയിലല്ലാതെ എന്നുള്ള ആയത്തിന്റെ അടിസ്ഥാനത്തിലെ പണ്ഡിതന്മാർ പാസ്പോർട്ട് മറ്റുള്ള കാര്യങ്ങൾ അനിവാര്യമാണെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ ആ ഒരു പർപ്പസിന് വേണ്ടി അനുവദനീയമാണ് എന്ന് നിലക്ക് പണ്ഡിതന്മാർ സംസാരിച്ച് ചോദിച്ചു നിർത്തി കഴിഞ്ഞാൽ ഫോട്ടോയുടെ അടിസ്ഥാന ഹുക്കും അത് ഹറാമാണ് എന്നുള്ളതാണ്. അത് ശരിക്കും മനസ്സിലാക്കണം. ഇതിപ്പോ ക്യാമറ ഇല്ലാത്ത മൊബൈലില്ല, മറ്റെന്ത് ചെയ്യുക, മക്കളെ ഫോട്ടോ മറ്റും തലങ്ങും വരങ്ങും തിരിച്ചും മറിച്ചും ഒക്കെ എടുക്കുന്നത് നമ്മുടെ ഈമാൻ കളയാൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഉപകരിക്കുള്ളൂ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാം. അതാണ് വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഷെയ്ഖ് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കാര്യം. പിന്നെ ഒന്ന് എന്താണ്, ഏതെങ്കിലും നിലക്ക് ഭർത്താവ് രണ്ടാമതൊരു വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചാൽ അയാളോട് കലഹിക്കുക, അതിന്റെ പേരിൽ കുടുംബം വിച്ഛേദിച്ച് പുറത്തു പോവുക, മക്കളെ നോക്കാതിരിക്കുക, അങ്ങനെയുള്ള, അതായത് ഇസ്ലാം അനുവദിച്ച ഒരു കാര്യത്തിൽ, ഇസ്ലാമിന്റെ ഒരു അനുവാദത്തോടാണ് ആ പെണ്ണിന് എന്ത് ചെയ്യുന്നത്, പുച്ഛമുണ്ടാകുന്നത്. അപ്പൊ മുഹാറബത്ത് തഅദ്ദി സൗജാത് വജാലി മിൻ അദ്ദി സൗജാത് മിൻ, മനസ്സിലായില്ലേ, ഹായ് എന്നിട്ടില്ല സൗജത്തി അമിനല്ലദീന ഇർതഖബൂ ജരീമത്തം ഖാദിഹത്തം ഫീ ഹഖിഹ, എന്നിട്ട് അത്തരം മോശമായി പെരുമാറുന്ന ആദ്യത്തെ ഭാര്യമാരുടെ പ്രവർത്തനം കൊണ്ട് രണ്ടാമത്തെ ഭാര്യയോടുള്ള സഹവാസം ചില ഭർത്താക്കന്മാർക്ക് ഒളിച്ചു വെക്കേണ്ടി വരും, രണ്ടാമത്തെ ഭാര്യയ്ക്കുള്ള അവകാശം കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയാതെ വരും, അങ്ങനെ കല്യാണം കഴിക്കേണ്ട സാഹചര്യം ചില, മനസ്സിലായില്ലേ. അപ്പം അത്തരം കാര്യങ്ങളിൽ ഇസ്ലാം അനുവദിച്ച ഒരു കാര്യം, അതിൽ അന്യായമായി മത്സരിക്കുന്നതും കാഫിർ പെണ്ണുങ്ങൾ മത്സരിക്കുന്ന പോലെ വാശി പിടിക്കുന്നതും ശാഠ്യം പിടിക്കുന്നതും ഒരു ഹറാം പ്രവർത്തിച്ചതുപോലെ ഭർത്താവിനെ കുറ്റവാളിയായി കണക്കാക്കുന്നതുമായ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ അത്രത്തോളം വ്യാപകമല്ലെങ്കിലും അറബ് രാജ്യങ്ങളൊക്കെ ധാരാളമായിട്ട് വ്യാപകമായി ബഹുഭാര്യത്വം നിലനിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ ഈ സ്ത്രീകളുടെ പെരുമാറ്റത്തിൽ എന്തുണ്ടാവാം, അതായിരിക്കും ശേഷ പ്രത്യേകം അത് എടുത്ത് പറഞ്ഞതെന്നുകൂടി ആ സാന്ദർഭ്യമായിട്ട് ഓർമ്മിപ്പിക്കാൻ. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു, നേരത്തെ ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെക്കാളും ഉച്ചത്തിൽ സംസാരിക്കുക. ഭർത്താവ് വീട്ടിലുള്ളപ്പോൾ എന്ത് ചെയ്യുക, അയന്റെ ഭർത്താവല്ല, നിങ്ങൾക്കൊരു പരിഗണനയും കൊടുക്കാതെ. ഭർത്താവിന് തന്നെ അങ്ങേയറ്റം ആദരിക്കുകയും കലവറയില്ലാതെ അനുസരിക്കുകയും അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണ് എന്ന് എപ്പോഴും ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ട ഒരാളാണ് ഭാര്യ. ഏത് സമയത്ത് അദ്ദേഹത്തിന്റെ ആവശ്യം, അദ്ദേഹം വീട്ടിൽ വന്നാൽ വായിലിറക്കം മക്കൾ പോവാ, അദ്ദേഹം എന്താണ് വന്നോ ഇല്ലേ, എന്താണ് ആവശ്യം, വെള്ളം വേണോ, മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, അതൊക്കെ വേണമെങ്കിൽ വേറെ ആരെങ്കിലും ചേർക്കട്ടെ, സ്വയം ചെയ്യട്ടെ, മക്കൾ ചേർക്കട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം ഭാര്യയുടെ ഒന്നാമത്തെ സേന കഴിഞ്ഞിട്ടേ മക്കൾ വരള്ളൂ. ഭാര്യയുടെ ഒന്നാമത്തെ സേവനം ഇവിടെ എപ്പോഴും ഭർത്താവിനെ നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആവശ്യം അങ്ങനെ നോക്കിയിട്ട് ഒരു വേലക്കാരനുണ്ട്, വേലക്കാരി കാത്തിരിക്കുന്ന പോലെ, വേലക്കാരിയാണെന്നല്ല, ആ നിലവാരത്തിൽ നോക്കിയാൽ ആ ഭർത്താവിന് എത്ര സ്നേഹമുണ്ടാവും, ആ കുടുംബത്തിൽ എന്ത് ഇണക്കുണ്ടാവും. കലവറയില്ലാതനുസരിക്കണം. സ്വന്തം വാപ്പയേക്കാളേറെ ഒരു സ്ത്രീ പരിഗണിക്കേണ്ടത് ആരെയാണ്? ഭർത്താവിനെയാണ്. ആണിന് ഉമ്മ, അത് കഴിഞ്ഞാൽ വാപ്പ. പെണ്ണിന് ആദ്യം ഭർത്താവാണ്, അത് കഴിഞ്ഞിട്ടാണ് ഉമ്മയും വാപ്പയും. മനസ്സിലായില്ലേ? അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കി, ഭർത്താവിനോട് കലവറയില്ലാതെ അനുസരണം കാണിക്കണം, പലതും അനുസരിക്കൂല. എന്ത് പറഞ്ഞാലും നീ മാറി തിരിഞ്ഞു കളയും. മനസ്സിലായി? ശക്തിയോടുകൂടി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും, ഒച്ചുണ്ടാക്കി പറയും. മനസ്സിലായില്ലേ? മുഖത്തേക്ക് ശബ്ദത്തിട്ട് പറയും എന്ത് പറ്റില്ല. പിന്നെ അദ്ദേഹത്തെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യും, ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ മോശമായി പെരുമാറി വിവരം കേട്ടപ്പോൾ റസൂലുള്ളാഹി അവരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞത് അയിന അൻത മിൻഹു. മനസ്സിലായില്ലേ? റസൂലുള്ള പറയാണ്, എവിടെയാണ് നിന്നെ അപേക്ഷിച്ച് അയാളുടെ സ്ഥാനം എന്നറിയാമോ? ഭർത്താവിന്റെ സ്ഥാനം എവിടെയാണ്? പൈനമാഹുവ ജന്നത്തുക്കവ നാറുക്ക, അയാളാണ് നിന്റെ സ്വർഗം, അയാളാണ് നിന്റെ നരകം. ഭർത്താവിന് നിന്നെ കൊണ്ട് സന്തോഷമുണ്ടെങ്കിൽ നിനക്ക് സ്വർഗം, നിന്നെ കൊണ്ട് ഭർത്താവിന് പൊറുതി മുട്ടിയാൽ നിനക്ക് നരകം. അപ്പൊ ഭർത്താവാണ് നിന്റെ സ്വർഗം, അപ്പൊ എനിക്ക് സ്വർഗം എന്റെ ഭർത്താവിന്റെ സന്തോഷത്തിലാണ് എന്ന് ഒരു ഒരു ഭാര്യ മനസ്സിലാക്കി കഴിഞ്ഞാൽ റസൂലുള്ള പറയാണ് എന്താണ്, ഇന്നമാ ഹുവ ജന്നത്തുക്കവനാറും. മനസ്സിലായി? നസായി ഉദ്ധരിക്കുന്ന അദ്ദേഹം സുന്നത്ത് ഉദ്ധരിക്കുന്ന സഹീഹ് ഹദീസ്. പിന്നെ സുജൂദ് ചെയ്യാൻ കൽപ്പനയില്ല. ഒരു സൃഷ്ടികളുടെ മുന്നിൽ സുജൂദ് ഉണ്ടെങ്കിൽ അമർത്തുൽ മറയത്താൻ തസ്തുവൽ സൗജിയ, ഭർത്താവിന് മുന്നിൽ സുജൂദ് ചെയ്യണം എന്നേ കൽപ്പിക്കുമായിരുന്നുള്ളൂ. അതിനർത്ഥം ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്നല്ല, അത്രയും കലവറയില്ലാത്ത അനുസരണം. ഒരു ഉത്തമ ഉത്തമ സ്വത്ത്, ഏറ്റവും നല്ല ഹൈറു മത്തായ ദുനിയ അൽ മറത്തു സാലിഹ, ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും നല്ല വിഭവം സദൃത്തയായ ഒരു പെണ്ണാണ്. അമർ, അവളുടെ ഒന്നാമത്തെ യോഗ്യത എന്താണെന്ന് അറിയാമോ? അയാൾ കൽപ്പിക്കുമ്പോൾ അനുസരിക്കും. തസുറുഹു ഇതാ നളർ, അയാൾ നോക്കിയാൽ എന്ത് ചെയ്യും? സന്തോഷിപ്പിക്കും. ഭർത്താവിന് സന്തോഷം നൽകുന്ന, ഭർത്താവിനെ കലവറയില്ലാതെ അനുസരിക്കുന്ന, ഭർത്താവിന്റെ സ്വത്ത് പ്രത്യേകം അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അവളുടെ ശരീരവും ഭർത്താവിന്റെ സ്വത്തും പവിത്രമായി സൂക്ഷിക്കുന്ന ഒരു പെണ്ണ് ആയിരിക്കണം. പലരും ഭർത്താവിനോടുള്ള തങ്ങളുടെ പെരുമാറ്റ മര്യാദകൾ എന്താണെന്ന് പഠിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നതിൽ വളരെ പരാജയപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, മൂന്ന് കൂട്ടരുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. ചെവിയുടെ മുകളിലേക്ക് വരിക എന്നാണ് അള്ളാഹു ഉയർത്തണ്ടേ? ഇലൈഹി അസ്ദുൽ കലീമു തയ്യിബ് വൽ അമലു സാലിഹു യർഫഉഹുന, നല്ല വാക്ക് അള്ളാഹുവിലേക്ക് ഉയരും, നല്ല പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെയും അള്ളാഹുവിലേക്ക് ഉയർത്തും. മനസ്സിലായില്ലേ? തിങ്കളാഴ്ചയും വ്യാഴ്ചയൊക്കെ നമ്മുടെ അമലുകൾ ഉയർത്തിക്കൊണ്ടുവന്നുണ്ട്. മൂന്ന് കൂട്ടരുടെ അമല് അള്ളാഹു ചെവിയുടെ മുകളിലേക്ക് ഉയർത്തൂല. സലാത്തല്ല തുജാബി സലാത്തവും ആദാനവും, നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. അലാബുദുൽ ആബിസ് അറ്റായർജ്, അന്യായമായിട്ടൊരു വീട്ടിൽ നിന്ന് ഓടിപ്പോയ ഒരു അടിമ, തിരിച്ചു വരുന്നവരെ അവൻ ഉത്കേജിച്ചിട്ട് കാര്യമില്ല. വമ്രകത്തിൻ ബാത്തത്ത് സൗജുഹാലിഹ സാഹിദ്, ഒരു പെണ്ണ് അവളുടെ ഭർത്താവ് അവളുടെ ദേഷ്യം പിടിച്ചെന്ന് രാത്രി കിടന്നുറങ്ങിയാൽ ഭർത്താവിന്റെ ദേഷ്യം മാറുന്നവരെ അവളെ നിസ്കാരമുള്ള സ്വീകരിക്കൂല. വൈമാ മുഖോമിൻ വഹും ലഹു കാര്യവൻ, ഒരു ജനതയുടെ നേതാവ് ജനത മുഴുവൻ അയാളുടെ വെറുപ്പാണ്. അപ്പൊ ജനത മുഴുവൻ വെറുക്കുന്ന ഒരു നേതാവ്, ആ നേതാവിന് ജനങ്ങളുടെ ഇഷ്ടം കിട്ടുന്നവരെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ട പേരിലായി പറയുന്നു, അയാൾക്ക് ഒരിക്കലും അയാൾ നിസ്കാരമുള്ള സ്വീകരിക്കൂല. അതേപോലെ ഭർത്താവിന്റെ തൃപ്തി ലഭിക്കുന്നത് വരെ ഒരു സ്ത്രീയുടെ ഒരു ഭാര്യയുടെ നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുകയില്ല എന്നുള്ള ഹദീസും ഷെയ്ഖ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. തിർമുദിയുടെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസാണ്. ശരിക്കും മനസ്സിലാക്കണം. റസൂലുള്ള പറഞ്ഞു, അലാ ഖുബിറുക്കും ബിനിസായിക്കും മിൻ അഹ്ലി ജന്ന, സ്വർഗത്തിൽ പോകുന്ന നിങ്ങളുടെ ഭാര്യമാർ ആരാണെന്ന് അറിയാമോ? നമ്മുടെ ഭാര്യമാര് പലരും അത് പഠിക്കാറില്ല. അൽ വദൂദ്, അങ്ങേയറ്റത്തെ സ്നേഹമുള്ള ഭാര്യമാർ. സ്നേഹമാണ് ഭാര്യയുടെ മുഖമുദ്ര. അല്ലാതെ എപ്പോഴും ഇങ്ങനെ കയർത്ത് ദേഷ്യം പിടിച്ച് ഷാഡ്യം പിടിച്ച് ഭരണം നടത്തി അങ്ങനത്തെ ഭാര്യമാരല്ല, നേരമറിച്ച് സ്നേഹസമ്പന്നയായ ഭാര്യ. അൽ അൽ വലൂദ്, മക്കളെ പ്രസവിക്കുന്ന ഭാര്യ, എനിക്ക് ഒന്ന് മതി രണ്ടു മതി എന്ന് പറയുന്ന ഭാര്യയല്ല, പ്രസവിക്കാൻ സന്നദ്ധതയുള്ള ഭാര്യ. അൽ ഔദു, നന്നായി ഇണങ്ങുന്ന ഭാര്യ, മടങ്ങുക എന്നാണ് എപ്പോഴും അവരിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അഴൂത് എന്നാ മടങ്ങ്, എപ്പോഴും ഭർത്താവിന്റെ കാര്യം നോക്കി അദ്ദേഹത്തിന് എന്ത് പറ്റി എന്തായി എന്ന് നല്ല നിലവാരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഭാര്യ. മനസ്സിലായില്ലേ? അല്ലത്തി ഇതാ വലമത്താലത്ത്, അവൾക്ക് എന്തെങ്കിലും ഒരു അനീതി പറ്റി എന്ന് വിചാരിക്കും, തെറ്റുപറ്റി, ഭർത്താവിന് ഇഷ്ടമല്ലാത്ത ഒരു പ്രവർത്തനം അവളിത് വന്നുപോയി. പിന്നെ അതിന് ഭർത്താവിന്റെ കുറെ കുറ്റകൃത്യം നിങ്ങൾ അങ്ങനെ ചെയ്തില്ല, പിന്നെ നിൽക്കുന്നതെന്ന് പറ്റിയാലെന്താ കുഴപ്പം എന്ന് ന്യായീകരിക്കല്ലേ ചെയ്യാം. അല്ലെങ്കിൽ അവൾ അതിനെ എന്തെങ്കിലും ഉച്ചത്തിൽ സംസാരിച്ചിട്ട് തന്നെ ന്യായീകരിക്കല്ലേ ചെയ്യാം. ഒരു മോശമായി ഭർത്താവിനോട് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തില്ല, ഒരു അനുസരണക്കേട് കാണിച്ചു, അദ്ദേഹത്തിനോട് അനിഷ്ടമുള്ള പ്രവർത്തനം ഉണ്ടായി. അപ്പൊ ആ പെണ്ണ് എന്ത് ചെയ്യണം എന്നറിയാമോ? ആ പെണ്ണ് ഉടനെ ഒരു അനീതി അവൾ വന്നുപോയാൽ കാലത്ത് അവൾ പറയും, അത് എതി തീയതി എന്റെ കൈ ഞാൻ നിങ്ങളെ കയ്യിൽ വെച്ചു, അയാളെ ഭർത്താവിന്റെ കൈ പോയി പിടിക്കണം. നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടുന്നവരെ ഞാൻ കണ്ണ് ചിമ്മൂല എന്ന് പറയണം, ഞാൻ ഉറങ്ങൂല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സംഗതി എന്ത് വന്നുപോയി, വന്നുപോയി സമ്മതിക്കണം. ഭർത്താവിന്റെ അടുത്ത് പോയിട്ട് അയാളുടെ കൈ പിടിച്ചിട്ടെന്ത് പറയണം, ഞാൻ നിങ്ങൾ ഇഷ്ടമില്ലാത്തൊന്ന് ചെയ്തു പോയി, നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടുന്നവരെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുള്ളൂ. അങ്ങനെ ഞാൻ ചെയ്യുന്ന കാര്യം കൊണ്ട് നിങ്ങൾ ഇഷ്ടമാകുന്നവരെ ഞാൻ ഉറങ്ങൂല, എന്റെ കണ്ണ് ഞാൻ ചിമ്മൂല എന്ന് പറയുന്ന പെണ്ണാണ് സ്വർഗാവകാശിയായ പെണ്ണ് എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞു സന്താന നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായിട്ട് അദീസനോട് തസവ്വജു അൽ വദൂദ അൽ വലൂദ, നിങ്ങൾ അങ്ങേയറ്റം സ്നേഹമുള്ള ധാരാളം പ്രസവിക്കുന്ന പിന്നെ സ്ത്രീകളെ കല്യാണം കഴിക്കണം. അപ്പൊ ഇനി മക്ക തിരുമ്പിക്കും. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് നല്ല മക്കളുണ്ടാകുന്ന കുടുംബമാണ് നമുക്ക് നോക്കണം. പെണ്ണ് നോക്കാൻ പോകുമ്പോഴേ ധാരാളം പ്രസവം നടക്കുന്ന കുടുംബങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, കല്യാണം കഴിക്കേണ്ടത് എന്ന് പറഞ്ഞത്. എന്താ കാരണം? മക്കൾ ഒരുപാടുണ്ടാവട്ടെ, അതുകൊണ്ട് പ്രസവിക്കാൻ മടിയുള്ള സ്ത്രീകൾ അതൊരു ഉത്തമ ഗുണമായിട്ട് കണക്കാക്കണ്ട. എത്ര കുട്ടികൾ അധികം ഉണ്ടോ അത്രയും അവർ ദീനിൽ വളർത്തിയെടുക്കുന്നത് ഗുണമായി വരും. പെൺകുട്ടികളാണെങ്കിൽ പറയും വേണ്ട, മനസ്സിലല്ലേ? രണ്ട് പെൺകുട്ടികൾ ഒരാളെ ദീനിൽ വളർത്തിയെടുത്താൽ നരകത്തിൽ നിന്ന് ഹിജാബായിരിക്കും. അപ്പൊ ഒരാൾ വെച്ച് മൂന്നാണെങ്കിലോ മൂന്നും ഹിജാബായിരിക്കും, നാലാണെങ്കിലോ നാലും ഹിജാബായിരിക്കും. അപ്പൊ നരകത്തിൽ എന്നുള്ള മറയാണ്. അതുകൊണ്ട് പ്രസവിക്കുന്ന സ്ത്രീകളെയാണ്, അതുകൊണ്ട് പ്രസവം കുറയ്ക്കുക. തഖ്ലീലു മിനൽ ഇൻജാബ് വസ്തൈരി തഹദീദി നസൽ ഇഗൈരി ളറൂറ, ഒരത്യാവശ്യവുമില്ലാതെ സന്താന നിയന്ത്രണം നടത്തുക, പ്രസവിക്കാൻ മടി കാണിക്കുക. ഈ ഈ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ താക്കീത് ചെയ്യാം, അവർ ഈമാൻ കുറഞ്ഞ് അവർ താഴോട്ട് പോകും എന്നാണ്. പരലോകത്തെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ പ്രസവിക്കാൻ നമ്മൾ സ്ത്രീകൾ എന്ത് ചെയ്യണം? തയ്യാറാവണം. നാട് നിങ്ങളുള്ള പ്രചാരങ്ങൾ നോക്കേണ്ട, ഉറപ്പല്ലേ? ഇസ്ലാമിനെതിരല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു നിലവാരത്തിൽ മറ്റുള്ള കാഫറുകൾക്ക് വിധേയമാകാതെ പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളായി മാറണം എന്ന് ഇവിടെ സൂചിപ്പിക്കാം. 25-ാമത്തെ കാര്യം ചെയ്യുക പറയുന്നത് അൻ തലുന്നൽ മറത്തു അന്നാ ഗൈർ മസ്ഊലത്തി അമാം അല്ലാഹ് അൻ റഅയ്യതിഹ ഫീ ബൈതിഹ, വീട്ടിലുള്ള കുട്ടികളെ കുറിച്ച് അല്ലെങ്കിൽ തന്റെ കീഴിൽ വളരുന്നവരെ കുറിച്ച് തന്റെ വീട്ടിൽ ജോലി എടുക്കുന്നവരെ കുറിച്ച് വേലക്കാരെ കുറിച്ച് ഞാൻ അള്ളഹാനോട് മറുപടി വരേണ്ട, ഭർത്താവ് പറഞ്ഞാൽ മതി എന്നുള്ള വിചാരം ഉണ്ടാവും. ഭർത്താവും പറയണം, ഭാര്യയും പറയണം. ഹദീസൻ എന്ത് കുല്ലുക്കും റായിമ കുല്ലുക്കും മസ്ഊൽ റഅയ്യതി എന്ന് പറയുന്നത് കുറച്ച് താഴോട്ട് വയക്കണം. വൽ മറത്തു റായിയത്തും ഫീ ബൈതി സൗജിഹ, ഭർത്താവിന്റെ വീട്ടിലെ ഉത്തരാധികാരമുള്ളവൾ സ്ത്രീയാണ്. അതുകൊണ്ട് വീട്ടിലുള്ള കുട്ടികളെ കുറിച്ച് അവരെ ദീനിനെ കുറിച്ച് അവരെ നിലപാടിനെ കുറിച്ച് പെണ്ണുങ്ങൾ മറുപടി വരേണ്ടി വരും. അപ്പൊ ഞാൻ എവിടെയും മറുപടി, ഞാൻ എപ്പോഴും ദുർബലയാണ്. ഒരു ബസ്സിന്റെ ഡോറും കൂടി തുറക്കാൻ കഴിയാത്ത ആളാണ് ദൗർബല്യത്തിൽ അള്ളാഹിനെ പോകാൻ പറ്റില്ല, മനസ്സിലായില്ലേ? ഞങ്ങളെ ദുർബലയാണെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ല എന്നർത്ഥം. എനിക്കൊന്നും ചെയ്യേണ്ടതില്ല, ഞങ്ങളോട് ആരും ചോദിക്കില്ല. പെണ്ണുങ്ങൾക്കൊരു വിചാരണ, ഞങ്ങൾ പൊതുവെ അബലകളാണ്, ചബലകളാണ്, ദുർബലരാണ്. അതുകൊണ്ട് അള്ളാഹിനടുത്ത് വിചാരണ ഉണ്ടാവരാണ്. എന്നാ കണക്കൂട്ടിക്കോ, ആണുങ്ങളെക്കാൾ വിചാരണ പെണ്ണുങ്ങൾക്കാണ്, ആണുങ്ങളെക്കാളും കൂടുതൽ നരകത്ത് പോകണം പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് വിചാരണ ആണിനും പെണ്ണിനും ഒരുപോലെ, കർമ്മങ്ങളുടെ കൂലി അങ്ങനെ തന്നെ. ആണ് നിസ്കരിച്ചാലും പെണ്ണ് നിസ്കരിച്ചാലും രണ്ടു തരം കൂലി അള്ളാഹു കൊടുക്കൂല. എല്ലാ അമലുകൾക്കും നോമ്പിനും സക്കാത്തിനൊക്കെ പെണ്ണുങ്ങൾക്ക് പകുതി കൂലിയാ, അള്ളാഹു പൂർണ്ണമായ കൂലിയാ തരാ. അതുകൊണ്ട് തന്നെ വിചാരണയുടെ കാര്യത്തിൽ ആ നീതി ആര് പാലിക്കും? അള്ളാഹു പാലിക്കും. പെണ്ണുങ്ങൾ മറക്കണ്ട, പെണ്ണുങ്ങളുടെ ചാബല്യത്തിന് അവരുടെ ഇളവ് ഒരുപാട് വേറെ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? മൊത്തം ഇളവാക്കി എനിക്ക് എന്തും ചെയ്യാം, എനിക്ക് പിന്നെ സീരിയലും കാണാം, എനിക്ക് മ്യൂസിക്കും കേൾക്കാം, എനിക്ക് പിന്നെ തല പുറത്ത് കാണിച്ച് നടക്കുക, ചെവി പുറത്ത് കാണിച്ച് നടക്കുക, ആഭരണം പുറത്ത് കാണിച്ച് നടക്കുക. അപ്പൊ ഞാൻ പെണ്ണല്ലേ, പെണ്ണുങ്ങൾക്ക് എല്ലായിടത്തും എന്താണ് ഒരു ഒരു പരിഗണന, അത് സ്വർഗത്തിൽ എത്തിയാലും ഉണ്ടാവും. ആ പൂതിയും വെച്ചാൽ കൂടി ചെന്നാൽ മതി, മനസ്സിലായില്ലേ? പ്രത്യേക പരി അള്ളാഹു വളരെ സൂക്ഷിച്ച് ജീവിക്കാൻ മാത്രമല്ല സ്വർഗത്തിൽ പുരുഷന്മാരെക്കാളും മുകളിൽ എത്താൻ ഉള്ള എല്ലാ സൗകര്യവും സ്ത്രീകൾക്ക് കൊടുത്തിരിക്കും. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ഒന്നാമത്തെ ആൾക്കാരെണ്ണി ഇപ്പം ഫിറോന്റെ ഭാര്യയും അതേപോലെ തന്നെ മറിയം ബീവി അല്ലേ എണ്ണിയെന്ന് നിങ്ങൾ മറക്കരുത്. അപ്പൊ ആ നിലവാരത്തിലേക്ക് ഉയരാനാണ് എപ്പോഴും ചെയ്യേണ്ടത്, ശ്രമിക്കേണ്ടത്. ഇളവുകൾ എന്തുണ്ടെന്ന് നോക്കിയിട്ട് ചാടാനല്ല ശ്രമിക്കേണ്ടത്, അങ്ങേയറ്റം ഉയരാനുള്ള ഒരു ശ്രമം ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാം. പിന്നെ മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ തർബിയത്ത് ചെയ്യുന്ന വിഷയത്തിലുള്ള അശ്രദ്ധ, അതെല്ലാ വിഷയത്തിനും പ്രാഥമികമായ കാര്യം. കുട്ടികൾ ചെറുപ്പത്ത് പഠിക്കുന്ന കാര്യം ചെറുപ്പത്ത് പഠിപ്പിക്കേണ്ടേ? നിസ്കരിക്കാനൊക്കെ 7 വയസ്സ് പരിശീലിപ്പിക്കണ്ടേ? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവർ അടിക്കേണ്ട, അടിക്കണ്ടെങ്കിൽ ഒരു 10 വയസ്സിനും 15 വയസ്സിനടുത്ത് അപ്പോൾ അടിക്കാൻ പേടിയാണ്. ദുനിയാവിന്റെ കാര്യം പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ അടിക്കും, ചോറും നായർന്നാൽ അടിക്കും. നിസ്കരിക്കാൻ വന്നാൽ ഉപദേശം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. അങ്ങനല്ല, നിസ്കരിച്ചിൽ അടിക്കണം, അമ്മമാർ ചെയ്യണം. അപ്പൊ തർബിയത്തിന് രീതിയും ശൈലിയും പഠിപ്പിച്ചു. മാത്രമല്ല കുട്ടികളും ഭാര്യമാരും കാണുന്ന രൂപത്തിൽ ഒരു വടി വെക്കാൻ ഭർത്താക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട്. പൈനവും അതപും ലോകം, അവർക്കൊരു മര്യാദ, വടി കാണണം. വീട്ടിൽ ഭാര്യയും മക്കളും കാണുന്നിടത്ത് ഒരു വടി വെക്കണം, മനസ്സിലായില്ലേ? കാണുന്നിടത്ത് ഒരു വടി വെക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യണം? നന്നായി തർബിയത്തണം. അവർ വസ്ത്രം ധരിക്കുമ്പോഴേക്ക് വസ്ത്രം വാങ്ങുമ്പോഴൊക്കെ അവരുടെ സ്നേഹം കൊണ്ട് കലവറയില്ലാത്ത സ്വാതന്ത്ര്യം കൊടുക്കരുത്. ചെറുപ്പം മുതലേ കുട്ടികൾക്ക് അവർ കടന്നു പോകാൻ പാടില്ലാത്തൊരു മേഖല ഉണ്ടല്ലോ, അതിങ്ങനെ അവരെ തിരിച്ചു തിരിച്ചു കൊണ്ടുവന്നു. ഇതിനെ ഈ ചെറിയ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചാട്ടിയും പിടിപ്പിക്കുന്നു ചോദിക്കണ്ട. നിങ്ങൾ ചെറുപ്പത്തിൽ കുട്ടികളെ നല്ല നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ശീലിപ്പിക്കും. അവർ പിന്നെ അതിനെ അവർക്ക് ഇഷ്ടപ്പെടാൻ കഴിയും, അതിന് ചെറുപ്പത്തിലേ വരികയല്ലേ. ഇത് ചെറുപ്പത്തിൽ എല്ലാ കുഫറിന്റെയും ചെറുക്കിന്റെയും അങ്ങനെ തന്നെ അങ്ങ് സംഭവിച്ചു കൊടുക്കും. ചെറുപ്പമല്ല നേരം പ്രത്യക്ഷത്തിൽ ഹറാമ് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഹറാമിലേക്ക് നയിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. കുഫറിന്റെ ശൈലി, വസ്ത്രധാരണവും ആഭരണവും ഭ്രമവും അതൊന്നും നമ്മുടെ കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യരുത്, ചെറുപ്പത്തിലെ നട്ടു വളർത്തരുത്. പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല മുതിർന്നു വരുമ്പോൾ. അതുകൊണ്ട് ഈ തർബിയത്തുണ്ട് ചെറുപ്പം മുതലേ. അത് പ്രത്യേകിച്ചും 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് എല്ലാം അനുവദിച്ചെടുക്കുന്ന രീതി എന്ത് ചെയ്യണം, മാറ്റണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇപ്പൊ സ്ത്രീകൾ കുട്ടികളെ തർബിയത്ത് ചെയ്യുന്ന കാര്യത്തിൽ അത് മദ്രസ പറഞ്ഞേച്ചാൽ മതി. മദ്രസയിലുള്ള മൗലവിമാർക്കൊക്കെ അവസാനത്തെ ഒരു ബാധ്യത ഉണ്ടാവുള്ളൂ, ആദ്യം അമ്മമാരോട് തന്നെ ചോദിക്കാം, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് വാപ്പാനോട് ചോദിക്കും, അതും കഴിഞ്ഞിട്ടേ മൗലവിമാരോടൊക്കെ ചോദിക്കുള്ളൂ. അല്ലാണ്ട് മദ്രസയിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ അത് ശനിയും ഞായറും, എന്നിട്ട് ഞാൻ എന്റെ മക്കൾക്ക് ദീനു കൊടുത്തു പറഞ്ഞിരിക്കുക, എന്താ ഈ ശനിയും ഞായറോട് പഠിക്കുക? ഖുറാൻ വരെ കോരി പഠിക്കാൻ നേരമുണ്ടോ? നോക്കിച്ചോക്കി നിങ്ങൾ. ഇനി പഠിക്കുന്ന കാര്യം ഓരോ കുട്ടികളെയും ഫോളോ ചെയ്ത് നോക്കാൻ അധ്യാപകർക്ക് നേരമുണ്ടോ? നമ്മൾ അധ്യാപകരെയും മദ്രസനെയും കുറ്റം വന്നിട്ട് കാര്യമൊന്നുമില്ല. ശനിയും ഞായറും നടത്തുന്ന മദ്രസ മുഴുവൻ മദ്രസ നടത്താനുള്ള ഏർപ്പാടെന്താ വെച്ചാൽ അത് നോക്കൂലേ. അതേപോലെ കുട്ടികൾക്ക് ദീനു പഠിക്കാൻ 1-ാം സ്ഥാനം കൊടുത്തൂലേ. അതിനുള്ള വഴി കണ്ടെത്താമല്ല, എന്നിട്ട് നമ്മുടെ വീട്ടിലും കൂടി അതുണ്ട് എന്ന് ഉറപ്പ് വരുത്തും. രക്ഷിതാക്കൾക്ക് ആവശ്യമുണ്ട് കുട്ടികൾ മതം പഠിക്കാണ്ടെങ്കിൽ എല്ലാ മദർസയും എല്ലാ ദിവസവും നടക്കും. രക്ഷിതാക്കൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഇതിങ്ങനെ വെട്ടി ചുരുങ്ങി ചുരു പോകണം. അന്ന് കല്യാണത്തിനും പോയി മര്യാദയ്ക്കും വരില്ല, ഒരു 1/2 ആഴ്ച അടുത്ത 1/2 ആഴ്ച വരില്ല. ഇങ്ങനെയാണ് പള്ളു. വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ശരിക്കും മനസ്സിലായിക്കോ, കുട്ടികളുടെ കാര്യത്തിൽ ഉമ്മമാര് മറുപടി പറയണം. ഉമ്മമാരാണ് ആദ്യം മറുപടി തരേണ്ടത്, അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരൊക്കെ ചോദിക്കുള്ളൂ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാം. പക്ഷെ കുട്ടികളുടെ തർബിയത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ചെറിയൊരു സംഗതി ചെയ്ത് രക്ഷപ്പെടാമെന്നുള്ള രീതി ഇവിടെ ഉണ്ട് എന്നാണ് അദമുൽ ഇസ്തിമാമി ബി തർബിയത്തിൽ ഔലാദ്, തർബിയത്തൻ ഇസ്ലാമിയത്തൻ സലീമ. ഈ പിന്നെ സുരക്ഷിതമായ ഇസ്ലാമിക തർബിയത്ത് കൊടുക്കുന്ന കാര്യത്തിൽ, കലർപ്പില്ലാത്ത ഇസ്ലാമി ചെറുപ്പം മുതലേ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന കാര്യത്തിൽ, പള്ളിന്റെ ഉള്ളിൽ നിന്നാണ് കുട്ടികൾ ബഹളം വെക്കുന്നതെങ്കിൽ ഉമ്മമാര് ആ കുട്ടികളെ എടുത്ത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോളും. പള്ളിന്റെ ഉള്ളിലിരിക്കുന്ന കുട്ടികളാണ് ഈ ബഹളം വെക്കുന്നതെങ്കിൽ ആ കുട്ടികൾ 2-3 കുട്ടികളേ ഉള്ളൂ, ഒരിടത്തങ്ങൾ പുറത്തെ ബാക്കിയുള്ളവർക്ക് ശ്രദ്ധിച്ച് കേട്ടാം. അടുത്തത്, എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്ക് ഭർത്താവിനോട് എന്നാ പിന്നെ തലാക്കലി കളി എന്ന് പറയാം. ഇത് എല്ലാ നാട്ടിലും ഉള്ളതാണ്. അനങ്ങാനം എന്താ നന്നെ ഒഴിവാക്കളി, ആരെങ്കിലുണ്ടെ കെട്ടാൻ പറഞ്ഞു തന്നെ, മനസ്സിലായില്ലേ? ഇങ്ങനെ ഇടക്കിടക്ക് തലാക്ക് ആഗ്രഹിച്ചിട്ടൊന്നും ആവില്ല. ദേഷ്യം പിടിക്കുമ്പോഴേക്ക് തലാക്കിന്റെ വർത്തമാനം പറയൽ ഒരു പെണ്ണിന്റെ രീതിയാണ്. അയ്യു മമ്രാത്തിൻ സലത് ദൗജഹ തലാഖ മിൻ ഗൈരി ബഗ്, മനസ്സിലായില്ലേ? ഒരു ന്യായമായ കാരണമില്ലാതെ, ഒരു കുറ്റമില്ലാതെ ഭർത്താവിനോട് തലാഖ് ആവശ്യപ്പെട്ടാൽ, തലാഖിന് കാരണമായ സംഗതികളില്ലാതെ തലാഖ് ആവശ്യപ്പെട്ടാൽ, ഫഹറാമിൻ അലൈഹ റായിഹത്തൽ ജന്ന, അവൾക്ക് സ്വർഗത്തിന്റെ സുഗന്ധം ഹറാമാണ്. സ്വർഗത്തിന്റെ സ്വർഗം ഹറാമാണെന്നല്ല, സ്വർഗത്തിന്റെ സുഗന്ധം. 100 കൊല്ലം ദൂരെ എത്തും സ്വർഗത്തിന്റെ സുഗന്ധം, ആ സുഗന്ധം പോലും അവൾക്ക് ഹറാമാണ്, സ്വർഗത്തിന്റെ അടുത്തും കൂടി എത്തൂലെന്ന് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഭർത്താക്കന്മാരടക്കിടക്കുന്നങ്ങളെ തലാഖിലികൾ എന്ത് ചെയ്ത് പറയാൻ പാടില്ല. തലാഖ് ചോദിക്കുന്നത് വളരെ ഗുരുതരമായ കുറ്റമാണ്. പിന്നെ സ്ത്രീകൾ വീട്ടിന്റെ വൃത്തി, അതിലും പലർക്കും അവഗണന. ഇഹ്മാലു ബാദി നിസായി ഇദാർത്ത് സുഊനിൽ മൻസിലി മിൻ അല്ലാഹ് ഫവാസിൽ, മനസ്സിലായില്ലേ? വീട് ശുദ്ധിയാക്കി വെക്കുക, വൃത്തിയാക്കി വെക്കുക, എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയിലും കൊണ്ടു നടക്കുക, അതിന് ഒരു ഭംഗിയോടുകൂടി. പ്രത്യേകിച്ചും ഭർത്താവ് വരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തെ പ്രസന്നമായൊരു മുഖത്തോടുകൂടി അംഗീകരിച്ച് തുടച്ചൊക്കെ വൃത്തിയാക്കി വീട്ടിൽ സന്തോഷത്തോട് കയറി വരാവുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അതുണ്ടാകണം. അപ്പോൾ വീട് വൃത്തിയായി സൂക്ഷിക്കുന്ന കാര്യത്തിൽ പല സ്ത്രീകൾക്കും എന്താണ് അവഗണനയാണ്, നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് അത് മറന്നുപോവുകയും വിട്ടുപോവുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും, സൂക്ഷിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ഒരിക്കൽ കൂടി ശേഷം ഈ വിഷയത്തിലും പറഞ്ഞത്, ഭർത്താക്കന്മാരെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുക, ആവശ്യമില്ലാത്ത ഗിഫ്റ്റുകളും വസ്ത്രങ്ങളും അത്ര ഉണ്ടെങ്കിൽ പിന്നെയും പിന്നെ എന്ത് ചെയ്യുക, അനാവശ്യമായി പണച്ചെലവോട് കൂടിയിട്ട് ഇങ്ങനെ വീട്ടിൽ നിറച്ചും ഇങ്ങനെ ഓരോ ഷോപ്പിംഗിന് ഇറങ്ങുമ്പോഴും ഒരു കാര്യമില്ലാത്ത കാണുന്നത് കാണുന്നത് വാങ്ങിപ്പിക്കാം. ആ സമ്പ്രദായം അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. വരാ സുബദിർ കഥതീറ, നിങ്ങൾ ദൂർത്തടിക്കരുത് നായത്തിനെതിരാണ്. കാരണം ഇതിൽ മുബദിരിനെക്കാനും യഹ്മാൻ ഷയാത്തീൻ ഷെയ്ത്താന്റെ സഹോദരങ്ങളാണ് എന്നുള്ള ആ താക്കീത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. മറ്റൊന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് നഷറുമായ ദൂറു ബൈന സൗജൈനി മിൻ അഹാദീസ് ഔ അസ്റാർ ഔ ഖിലാഫാത്തിന്റെ അക്കാലിബ സദീഖാർ, ഭർത്താവിന് എന്തെങ്കിലും ന്യൂനതകൾ അല്ലെങ്കിൽ അകത്ത് വീട്ടിനകത്തുള്ള എന്തെങ്കിലും സുരക്ഷ കുറവുകൾ, അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും താനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ മറ്റു കുടുംബാംഗങ്ങളുമായി സുഹൃത്തുക്കളായിട്ടൊക്കെ എന്ത് ചെയ്യാം, എന്റെ ഭർത്താവല്ലേ എന്നുള്ള സ്വന്തം ഭർത്താവിനെ തരം താഴ്ത്തുന്ന സംസാരം, വിലമതിക്കുന്ന സംസാരം. ഏത് സ്ഥലത്തിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനെ അങ്ങേയറ്റം വിലമതിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാണ്. അദ്ദേഹത്തിന് അതിന് യോഗ്യത ഉണ്ടാവട്ടെ, അല്ലാതിരിക്കട്ടെ. ഭർത്താവിനെ അവഗണിക്കുന്ന, തരം താഴ്ത്തി സംസാരിക്കുന്ന, പുച്ഛിക്കുന്ന, ആ പുച്ഛത്തോടുകൂടി നോക്കുന്ന, ഭർത്താവിനെ കുറിച്ച് പരാമർശിക്കുന്ന ഓരോ സ്ത്രീയും അള്ളാഹുവിന് മുന്നിൽ മറുപടി ഉണ്ട്. മനസ്സിലായില്ല, അവർക്ക് ഭർത്താവിലൂടെയാണ് സ്വർഗം. ആ ഭർത്താവിനോട് എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരുമിച്ച് ജീവിക്കൽ എന്തായാലും ഉണ്ടാവും. അതൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ആ ഭർത്താവിനെ കുറിച്ച് ആരെങ്കിലും ഒരു നല്ലത് വിചാരിക്കുക പറയുക ചെയ്താൽ ആ എനിക്കല്ലേ അറിയുള്ളൂ എന്നുള്ള നിലക്ക് എന്ത് ചെയ്യരുത്, അതൊരു ക്രെഡിറ്റ് ആയിട്ട്, ഭർത്താവിന്റെ ന്യൂനത പറയുന്നത് ഒരു ക്രെഡിറ്റ് ആയി കൊണ്ടിടക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഞാൻ ഭർത്താവിന്റെ മുകളിലാണ് എന്നുള്ള ഒരു ദുരഭിമാനമാണത്. അപ്പൊ അത് ഭർത്താവിന്റെ മുകളിലിട്ടാവൂല, ദീനിൽ അങ്ങേയറ്റം തരംതാണ് ഒരു സ്ഥാനം അവൾക്കത് കിട്ടാൻ കാരണമായി തീരും. ഭർത്താവിന്റെ രഹസ്യങ്ങൾ എന്ത് ചെയ്യരുത്, പുറത്ത് വെളിപ്പെടുത്താനും പാടില്ല. അതിന്റെ അർത്ഥം ഭർത്താവിനെ എന്തെങ്കിലും ഗുരുതരമായ ന്യൂനതകൾ ഉണ്ടെങ്കിൽ തിരുത്തേണ്ടതല്ല, അത് തിരുത്താൻ ഏറ്റവും ന്യായമായ മാർഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഭർത്താവിന് ആരും ശ്രദ്ധിക്കാത്ത രൂപത്തിലുള്ള വല്ല ദുഷ്ട സ്വഭാവങ്ങളോ എന്തെങ്കിലും ദുശീലങ്ങളോ എന്തെങ്കിലും ഹറാമുമായി ബന്ധോ അതൊക്കെ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ചു അതെങ്ങനെയാണ് ആരാണ് ഉറപ്പിൽ നേർക്കുകയെ പറഞ്ഞ് സ്നേഹത്തോടു കൂടി തിരുത്താൻ പറ്റുക, അതാണ് ഏറ്റവും പ്രധാനമായത്. അതിന് കഴിയില്ലെങ്കിൽ നമ്മൾ രക്ഷിതാവിന്റെ സ്ഥാനത്തെക്കുന്ന ഒരാളോട് എന്ത് ചെയ്യണം, കണ്ടെത്തി അയാൾ തുറന്നു എന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു ദുശീലുണ്ട്, അതൊന്നും നിങ്ങൾ ഒന്നും മാറ്റാൻ വേണ്ടി സഹായിക്കണം. അപ്പോൾ അങ്ങനത്തെ വളരെ രഹസ്യമായി മറ്റുള്ളവരിലേക്ക് എത്താതെ പൊതുജനങ്ങളിലേക്ക്, ഭർത്താവിന് മനുഷ്യരാണ് ആരും മലക്കുകളല്ല, അപ്പൊ പല എന്തെങ്കിലും ഒരു വിഷയത്തിലെങ്കിലും ന്യൂനത ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് തെറ്റാണ് എന്ന് നമ്മൾ കരുതുന്നത് നല്ലത് തന്നെ. അപ്പൊ അത് അവരെ തിരുത്താൻ വേണ്ടി അങ്ങനെ ശ്രദ്ധിക്കാനല്ലാതെ അതിങ്ങനെ മറ്റുള്ളവരൊക്കെ അറിയിച്ചിട്ട് ഇങ്ങനെ അത് അങ്ങനെ അയാളോടുള്ള ഉറപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയല്ല ഉണ്ടായിരിക്കേണ്ടതെന്നുള്ള പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ. പിന്നെ ഇവിടെ സൂചിപ്പിച്ചത് ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ നോമ്പെടുക്കരുത്. ഒരു സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, ഭർത്താവിന്റെ അനുവാദത്തോടു കൂടി. അപ്പം ഭർത്താവിന് അത്രയും പ്രാധാന്യമുണ്ട്, എനിക്ക് ഞാൻ ഒരു സുന്നത്തെടുക്കല്ലേ, ഭർത്താവിന് ചോദിക്കേണ്ടെന്ന് അല്ല, റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറഞ്ഞു ലാ യഹില്ലു ലിഇംറാഅത്തിൻ അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നി, ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ ഉള്ള അവസ്ഥയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്മതം ഇല്ലാതെ ഒന്ന് പകലും ചെയ്യരുത്. പകല് ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ ചോദിക്കണം, ഞാൻ നോമ്പെടുക്കട്ടെ ചോദിക്കണം, മനസ്സിലായല്ലേ. അങ്ങനെ അല്ലാതെ എന്ത് ചെയ്യരുത്, പിന്നെ നോമ്പെടുക്കാൻ പാടില്ല എന്നാണ്. അപ്പം ഭർത്താവിനോട് സുന്നത്തായ കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള അനുമതി ചോദിക്കണം എന്നുള്ള, അതും അദ്ദേഹത്തിന് അതിന്റെ പേരിൽ തടസ്സം വരുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചു. പിന്നെ ഉള്ളത് സന്തോഷങ്ങൾ. സന്തോഷങ്ങൾ വരുന്ന ഘട്ടങ്ങളിലുള്ള കുറെ ചില പിഴവുകളാണ് അതില്. പിന്നെ എന്ത് ചെയ്യാ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭർത്താവിനെ തെരഞ്ഞെടുക്കുന്ന ഇടത്തുള്ള പ്രസ്താവൽ ജീവിതത്തിൽ സന്തോഷമുള്ള കാര്യമാണെന്ത്, കുടുംബത്തിലൊരു ഭർത്താവ് ഉണ്ടാവുക എന്നുള്ളത്, തനിക്ക് ഭർത്താവ് ഉണ്ടാകണം എന്നുള്ളത്. ആ ഭർത്താവിനെ തെരഞ്ഞെടുക്കുമ്പോൾ തസാഹുൽ എന്നാൽ ഒരു അഴകുഴമ്പൻ രീതി. ഭർത്താവ് എന്ന് പറയുമ്പോൾ കാണുന്ന മുഴുവൻ അയാളുടെ ഭൗതിക യോഗ്യത, അയാളെ വിദ്യാഭ്യാസ നിലവാരം എന്താണ്, ഗെറ്റപ്പ് എന്താണ്, തറവാടിത്തം എങ്ങനെയാണ്, അതൊക്കെ അത് മാത്രമേ കാണുന്നുള്ളൂ. അയാൾ പിന്നെ ഒരു തലത്തീയത്തുള്ള ആളാണോ, താടി വളർത്തുന്ന ആളാണോ, കൃത്യമായി നിസ്കരിക്കുന്ന ആളാണോ, അത് ഉണ്ടായാൽ മതി നിസ്കാരം, മനസ്സിലായില്ലേ. ദീനിന് എതിരാകാതെ മതി, മൊത്തത്തിലൊരു ദീനിന് ഉണ്ടായാൽ മതി. അങ്ങനെയാണ് ആൾക്കാർ ദീനിന്റെ കാര്യത്തിൽ, മൊത്തത്തിൽ ദുനിയാവിന്റെ കാര്യത്തിൽ കാണിച്ചത് അതൊന്ന് മാറ്റിയിട്ട് ദീനിന്റെ കാര്യത്തിൽ കാണിച്ചത് ദുനിയാവിൽ ഇങ്ങനെ മൊത്തത്തിൽ ഉണ്ടായാൽ മതി എന്നുള്ളൊരു നിലവാരത്തിലേക്ക് എന്ത് ചെയ്യണം, വരണം. അപ്പൊ ദുനിയാവിലുള്ള ഒരു സന്തോഷത്തിന് വേണ്ടി ദീന് അവഗണിക്കുന്ന ഒരു രീതി വരരുത് എന്ന് തസാഹുൽ ഫിഖിയാരി സൗജി അതുകൊണ്ട് ജനങ്ങൾ ദീനിന്റെ കാര്യത്തിൽ സ്റ്റാർട്ടിങ് കാണിക്കാത്തതിന്റെ പേരിൽ പലരും ഭർത്താക്കന്മാരായി സ്വീകരിക്കുന്നവർ കള്ളുടിയന്മാരായിരിക്കും. പിന്നെ അറിയുന്ന പുറത്തു മാന്യനായിരിക്കും, അകത്ത് വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് കള്ളുടിയനാണ്, മനസ്സിലായില്ലേ. അതേപോലെ തന്നെ നിസ്കരിക്കാത്ത ആളാണ്, പള്ളിയിൽ പോകാത്ത ആളാണ് എന്നൊക്കെ മനസ്സിലായില്ലേ, ദീന് പഠിക്കാത്ത ആളാണ് എന്നൊക്കെയുള്ള ഹറാമായ ജോലി ചെയ്യുന്ന ആളാണ്, അങ്ങനെ ഒരുപാട് കാര്യം. അങ്ങനെ കല്യാണം കഴിച്ചോണ്ട് ക്ഷമിക്ക, മനസ്സിലായില്ലേ? കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ ദീനുമായി പൊരുത്തപ്പെടുന്ന, എന്നെ ദീനുമായി സ്വർഗത്ത് പോകാൻ സഹായിക്കുന്ന ഒരാളാണോ നോക്കണം, അയാൾ എനിക്ക് സഹായിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ നോക്കണം. അത് ഭർത്താവിനോട് പറയണം. അങ്ങനത്തെ കാര്യങ്ങൾ ആ നിലവാരത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ ഒരു അവഗണന, ഒരു അശ്രദ്ധ, അത് മക്കൾക്ക് ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോഴും അവനവന് ഭർത്താവിനെ സ്വീകരിക്കുമ്പോഴും അത് അവഗണന പാടില്ല എന്ന് സ്ത്രീകളോട് പ്രത്യേകം ഓർമ്മിപ്പിക്കാം. പിന്നെ മഹറിന്റെ കാര്യത്തിൽ കൂട്ടിച്ചോദിക്കാം. അത് നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് അറിയില്ല, എന്നാലും എന്താണ്, പൊതുവെ മഹറിന്റെ കാര്യത്തിൽ ജാടക്ക് വേണ്ടിയൊക്കെ മഹർ നിശ്ചയിക്കുന്ന ആൾക്കാരെ നാടുകളെ പ്രഖ്യാപിക്കുന്ന സമ്പ്രദായമൊക്കെ നമ്മുടെ നാട്ടിലേതായാലുണ്ട്. പക്ഷേ ശേഖ് അറബ് രാജ്യത്ത് നിന്നാണ്, അറബ് രാജ്യത്ത് ഇവിടുത്തെമാരെയല്ല. ഈ വിഷയത്തിൽ പശ്ചാത്തലം വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിൽ സ്ത്രീധനാണ് ഒരു ഭാരമായി വരുന്നെങ്കിൽ അവിടെ മഹറിന്റെ പേരിൽ കല്യാണം നടക്കാതെ 10, 30, 35 വയസ്സായിട്ട് എത്രയോ പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ. അതുകൊണ്ട് അവർക്ക് കൃത്യമായി ഇതാക്കി കൊടുക്കണം. വാപ്പന്മാർ ശ്രദ്ധിക്കണം, അവർ ശ്രദ്ധിക്കണത് അനാവശ്യമായ മഹർ ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ വിവാഹം എന്ത് ചെയ്യുക, നീട്ടിക്കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഭർത്താവിനെ വിഷമിപ്പിക്കുക, അത് അങ്ങനെ ആ ഒരു അവസ്ഥ വരാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖാലാത്ത് ഫിൽ മുഹൂർ, അത് ശറഈനെതിരാണ്. ഏറ്റവും പിന്നെ ലളിതമായ അയാൾക്കൊണ്ട് സാധിക്കുന്ന മഹർ ഒരു ഭർത്താവിനെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചോദിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൽ ഓർമ്മിപ്പിക്കാനുള്ള കാര്യം. പിന്നെ കല്യാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആഘോഷങ്ങളാണ് പലരും ആണും പെണ്ണും ഇടപഴകുന്ന ആഘോഷങ്ങൾ. അമിതമായ ദൂരത്ത് 2, 3, 4 ദിവസത്തെ ഭക്ഷണം വിളമ്പുന്ന കല്യാണങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു ജാടയായി മാറുന്ന കല്യാണങ്ങൾ, ഈമാൻ പറ്റ തകർന്നു പോകുന്നത്, പിന്നെ മ്യൂസിക്, ഡാൻസ്, പാട്ട്, ഇങ്ങനെ പല നാട്ടിലും, പിന്നെ ഫോട്ടോഗ്രാഫി, ക്യാമറ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഏർപ്പാടുകൾ, ഇങ്ങനെ സന്തോഷാവസരങ്ങളൊക്കെ എന്താണ്? അത് സന്തോഷമല്ലേ, ആയുസ്സിൽ ഒരിക്കലല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മള് മോശമാണെന്ന് അറിഞ്ഞാലും ഈ കണ്ണിന് അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കും, മനസ്സിലായില്ലേ? ഒരിക്കലും അനുവദിക്കരുത്, കല്യാണത്തിന് സമയത്ത് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കരുത്, അതുപോലെ ക്യാമറ കൊണ്ടുവരരുത്, വീഡിയോ ഷൂട്ട് അനുവദിക്കരുത്, ഒരുത്ത മൊബൈൽ ഫോൺ എടുത്താലും സമ്മതിക്കരുത്, മനസ്സിലായില്ലേ? അത് കുടുംബനാഥന് ബോധം വേണം, എന്റെ വീട്ടിൽ എന്ത് ചെയ്യാൻ പാടില്ല, കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും. ഇങ്ങനെ സന്തോഷാവസരങ്ങളിലൊക്കെ ദീന് കളഞ്ഞു കുളിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ പലപ്പോഴും കാണാറുണ്ട്. അത് നന്നായിട്ട് എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. പിന്നെ അടിക്കടിക്ക് കാഫറുകളുടെ വീട്ടിൽ പോവുക, അവരെ സന്തോഷങ്ങളിൽ പങ്കെടുക്കുക, അവരുമായിട്ട് കാര്യങ്ങൾ പങ്കെടുത്ത്, അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. കാഫറുകളോട് ഒരിക്കലും ആത്മബന്ധം പാടില്ല. എത്ര അടുത്ത ബന്ധമാണെങ്കിലും, എത്ര കൊല്ലം പരിചയമുള്ളവരാണെങ്കിലും കാഫറുകളോട് മാനുഷികമായ താൽക്കാലിക ബന്ധങ്ങൾ മാത്രമേ പാടുള്ളൂ, മനസ്സറിഞ്ഞ് സ്നേഹിച്ചുകൊണ്ടുള്ള ബന്ധം ഒരിക്കലും പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു. മറ്റൊന്ന്, കല്യാണ ദിവസത്തെ പെണ്ണിന്റെ വസ്ത്രം. ആണുങ്ങളുടെ കൂടെ നടക്കുമ്പോഴും അവർക്ക് കല്യാണ തലേന്നും പിറ്റേന്നൊക്കെ മനസ്സിലായില്ലേ, ചില പെണ്ണുങ്ങൾ കാണങ്ങനെ ചമഞ്ഞൊരുങ്ങിന്നിട്ട് തലയിൽ ഇട്ടിട്ടുണ്ടാവില്ല, ക്രിസ്ത്യാനികളുമായി ചിലപ്പോൾ തലയിൽ നെട്ടിട്ടിട്ടുണ്ടാവും, ചെവി പുറത്ത് കട്ടയിൽ ആദരണം നോക്കിയിട്ടിട്ടുണ്ടാവും, മനസ്സിലായില്ലേ, ചില പൂ വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് ഇങ്ങനെ ഒരു സിംഹാസനത്തിന് മുകളിൽ കയറിയിരിക്കും, എന്നിട്ട് ആണും പെണ്ണും ഒക്കെ ഇങ്ങനെ വന്ന് ഗിഫ്റ്റ് കൊടുത്തു പോവുക, കണ്ടുപോവുക, മൈലാഞ്ചിട്ട് പോവുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടി, മനസ്സിലായില്ലേ? ഇതിൽ ഹറാം എന്താണ്, ഹലാൽ എന്താണ് എന്ന് മനസ്സിലാകാത്തവരൊന്നുമല്ല നമ്മളാരും. അത് ഏതൊക്കെ പറ്റും ഏതൊക്കെ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അറിയില്ലാന്നൊരു നടിക്കലാണ്. ഏഹ്, പിന്നെ അറിയുന്നവരെ നടക്കട്ടെ എന്നുള്ള നിലപാടും. അതുകൊണ്ട് കല്യാണം വീട്ടിൽ നിശ്ചയിക്കുമ്പോൾ ആദ്യം എന്തൊക്കെ പറ്റും പറ്റില്ല എന്നുള്ളത് പണ്ഡിതന്മാരായിട്ട് കൂടിയാലേക്ക് തീരുമാനിച്ചാൽ, അതല്ലാത്ത ഒരു ചടങ്ങും വീട്ടിൽ എന്ത് ചെയ്യരുത്, നടപ്പാക്കരുത്. ഇതെന്താ ഞാൻ പറഞ്ഞു കേൾക്കാത്ത? ഞാൻ സ്ത്രീകളോടാണ് സംസാരിക്കുന്നത്. കരയുന്ന കുട്ടികളെ എടുത്തുങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതെ ബാക്കിയും വായിക്കൂല. അപ്പം പിന്നെ പറഞ്ഞ മനസ്സിലായില്ലേ? എന്താണ്, എത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ടൊക്കെ ഒരു ദിവസത്തെ ഒരു ഒരു കുപ്പായിടാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ടിരുന്നു, മനസ്സിലായില്ലേ? ചിലരൊക്കെ വാടക എടുക്കും, ഭൂരിപക്ഷം വാടക എടുക്കാറില്ല. അവനാണ് എന്ത് ചെയ്യാണ്, ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഡ്രസ്സ് ഒറ്റ നേരത്തെ പിന്നെ ഇടവില്ല, ഉപയോഗിക്കില്ല. ഇങ്ങനെ ഈ കാസരീങ്ങളുടെ സംസ്കാരവും പിന്നെ ഈ സിനിമയും പരസ്യക്കാർ പലതും കൊണ്ടുവരില്ലേ, അവർക്ക് അവരെ ഡ്രസ്സും സ്വർണവും ചിലവാകല്ലേ വേണ്ടി, അതിനുവേണ്ടി നമ്മളെ ആകർഷിക്കുന്ന പരസ്യങ്ങൾ ഇങ്ങനെ തന്നുകൊടുക്കും, അതിൽ പോയി വീണ് കൊടുക്കുക ചെയ്യേണ്ടി, അങ്ങനെയാണോ ചെയ്യേണ്ടി? ഈ കാസരീങ്ങളെ പിന്നാലെ അവര് നമ്മുടെ മനസ്സിലെന്തോ കുത്തിക്കേറ്റിയനുസരിച്ച് നീങ്ങാണോ വേണ്ടത്? വ്യക്തിത്വമുള്ള സത്യവിശ്വാസങ്ങൾ അങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്? ഒരു 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 വധുവിനെ സൂക്ഷിച്ചാൽ മതി അവിടെ ദീൻ എവിടെ നിന്ന് അറിയണമെങ്കിൽ, മനസ്സിലല്ലേ? കല്യാണത്തിന്റെ അന്ന് ഒരു പെൺകുട്ടിയുടെ മര്യാദ അവളെ ഈമാനം കൊണ്ട് തെളിയിക്കും. എനിക്കിത് പറ്റില്ലാന്ന് ഒരു പെൺകുട്ടിക്ക് പറയാൻ പറ്റും. ഒരു ഭർത്താവ് ഒരു ഹറാമായ വസ്ത്രം കൊണ്ടുവന്ന് ഈ വസ്ത്രം ധരിച്ച് നിങ്ങളെ ഗുണം അങ്ങോട്ട് വരില്ല എന്ന് പറയാൻ കഴിയാം. തലയിൽ പൂവിട്ട് കൊണ്ടാകാൻ ഭർത്താവിന്റെ പങ്കന്മാർ വീട്ടിൽ വന്നാൽ ഞാൻ വരില്ല എന്ന് പറയാം. അന്യാങ്ങാരെ ഇടയ്ക്കൂടെ നടക്കണ്ടേ അവിടെ പോകണമെങ്കിൽ, മനസ്സിലായില്ലേ? ഈ കാഫരീങ്ങളുടെ ആചാരം അഹ്ലു കിതാബിന്റെ ആചാരം, ദുനിയാവിയായി മാത്രം ചിന്തിക്കുന്ന ആൾക്കാരുടെ ആചാരം, അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കൊണ്ടുവരാൻ പാടില്ല. എന്നാ നിങ്ങൾ കളിക്കി, അത് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് ബാക്കി. പിന്നെ ഈ രാത്രി സമയത്ത് വൈകിയുള്ള കല്യാണ സൽക്കാരം, ലൈലത്തുൽ അറൂസത്തി ലൈലത്തിൻ സിഫാഫുഹ, പ്രത്യേകിച്ചും ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് കൊണ്ട ദിവസം റസൂലുള്ളാഹിന്റെ വീട്ടിൽ ചെറിയൊരു സൽക്കാരം കൊടുത്തത്, ഇല്ല ഈത്തപ്പഴം കുറച്ച് പൊടിയും ഒക്കെ വെച്ചിട്ട് അത് വരുത്തിയിട്ടാണ് എല്ലാവരും കൊടുത്തത്. എന്നിട്ട് അവിടെ തന്നെ ഇരുന്ന് വർത്താനം പറഞ്ഞ ആൾക്കാരെ കുറാൻ ആക്ഷേപിച്ചത് രാത്രി വൈകി. കാരണം ഭാര്യാഭർത്താക്കന്മാർക്ക് പറയാൻ പറ്റില്ലല്ലോ, നിങ്ങൾ അതിഥികളായി വന്നവരല്ലേ, അവരോട് നേരത്തെ പോകുന്നവരുടെ. അപ്പൊ പ്രത്യേകിച്ചും വീട് കൂടുന്ന ദിവസം എന്താണ്, രാത്രി സമയത്ത് ദീർഘസമയം നീണ്ടു നിൽക്കുന്ന രൂപത്തിലുള്ള സൽക്കാരങ്ങളും അതൊക്കെ എന്ത് നേരത്തെ പിരിയണം. ഒരുപാട് നീണ്ട രാത്രി സൽക്കാരങ്ങൾ ഒരു ഒരു എന്നിട്ട് അതിന് കുറെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് കുറെ അതിന് കുറെ ചെലവാക്കി അതൊക്കെ ഒരു ആർഭാടമാക്കി കൊണ്ടുവരുന്ന സമ്പ്രദായം ഉണ്ട്. അതൊക്കെ ഉപേക്ഷിക്കണം എന്ന് ഇവിടെ അദ്ദേഹം ശേഷം നമ്മളെ ഉപദേശിക്കാം. പിന്നെ ഹറാമിന്റെ ഉപകരണം അത് പറയണ്ടല്ലോ, ആലാത്തുൽ ലഹ്വി വൽ മുസീഖ വറഖ്, അങ്ങനെ ഷൈത്താന്റെ രാഗങ്ങൾ, മ്യൂസിക്, ഡാൻസ്, നൃത്തം, ഫോട്ടോ, ഇങ്ങനെ ഹറാമാക്കിയ സംഗതികളൊക്കെ കല്യാണത്തിന്റെ പേരിൽ വരുന്നത് എന്താണ്? ചെറിയ കുട്ടികൾ, പെൺകുട്ടികൾ ദഫ് മുട്ടുന്നതാണ് എന്തിട്ടുള്ളത്, ഇതിലാകെ ഒരു അനുവദനീയമായിട്ടുള്ളത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാം. കോൽക്കളിയെ പറ്റി എനിക്ക് അറിയില്ല, കോൽക്കളിന്റെ മുകളിൽ ഒരു കുലുങ്ങുന്ന സാധനം വെക്കേണ്ടത് പറ്റൂല, അത് പറ്റൂല. വടി ഹറാമാണെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പ്രത്യക്ഷമായി ഹറാമാക്കിയാൽ അത് പെടുമെന്ന് അറിയില്ല. ദഫിൽ അത് പെടൂല, ദഫല്ല അത്. പിന്നെ ഭർത്താവിന് ഇരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭർത്താവിനും വധുവിനും ഇരിക്കാൻ വേണ്ടിയിട്ട് മിനത്തകൾ ഉണ്ടാക്കുക, വലിയ പീഠങ്ങൾ, ചിലപ്പോൾ കാണാൻ ഒരു മണ്ഡപം ഉണ്ടാക്കുക, അതൊക്കെ കാഫിറുകളുടെ പരിപാടിയല്ലേ. എന്നിട്ട് ഭർത്താവിനെയും ഭാര്യയും മണ്ഡപത്തിൽ എഴുന്നള്ളിക്കുക, അവിടെ ഇരുത്തുക, എന്നിട്ട് കല്യാണം നടത്തുക. ആ മണ്ഡപത്തിൽ തന്നെ കല്യാണം നടത്തി കൊടുക്കുന്ന ആൾ കയറരുത്, മനസ്സിലായില്ലേ, അവിടെ നിന്ന് ഇറങ്ങി നിന്നിട്ടുള്ള കല്യാണമൊക്കെ മതി, മനസ്സിലായില്ലേ. ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് മണ്ഡപത്തിൽ ഇരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലാതെ ഭർത്താവ് ഭാര്യയുടെ വാപ്പയും ഭർത്താവും നിക്കാഹ് നടത്തുന്ന ഒരു കാര്യത്തിൽ വെച്ചാകുന്നതിനല്ല എതിർക്കുന്നത്. ആണും പെണ്ണും എന്ത് ചെയ്യുക, മണ്ഡപത്തിൽ ഇരിക്കുന്ന സമ്പ്രദായം സ്വീകരിക്കുന്നത് പലയിടത്തും കാണാൻ സാധിക്കും. രണ്ടാളെയും കൂടി ഇരുത്തിയിരുന്നിട്ട് എല്ലാവരും പോയിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുക, സമ്മതിക്കുക, കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക, കൈ കൊടുക്കുക, അങ്ങനെ ഇരുത്തി, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ആണും പെണ്ണും ഒരുമിച്ച് ഇരുത്തിയിട്ടില്ലാതെ പരിപാടികളൊന്നും ശരിയല്ല. പിന്നെ യാത്രകളിലെ മര്യാദകളാണ്, അതിലൊന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, സുഗന്ധം പൂശുമ്പോൾ സൂക്ഷിക്കണം. അയ്യ മമ്രാത്തിന് ഇസ്തഗ്ഫറത് ثم خرجت فمرت على قوم ليجدوا ريحا فهي زانيه നേരത്തെ സൂചിപ്പിച്ച ഹദീസ്. പിന്നെ അജ്നബിയായ ഡ്രൈവർമാരുടെ കൂടെ തനിച്ച് യാത്ര ചെയ്യുക, മനസ്സിലായില്ലേ. ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യുന്ന പെണ്ണുങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, കൂടെ ഒരാൾ വേണം, വേറെ വേണം. തനിച്ചൊറ്റയ്ക്ക് പെണ്ണുങ്ങൾ എന്ത് ചെയ്യരുത്, നമ്മുടെ നാട്ടിലായിരുന്നു യാതൊരു നാണമില്ല, ഇറങ്ങി അങ്ങ് പോകുന്നു, എന്നിട്ട് ഏതൊക്കെ ഊടുപോയി പോകുന്നൊരു പോകുന്നിടത്ത് അല്ല നിങ്ങളെ വീട്, അവിടെ നിങ്ങളെ ഭർത്താവ് എന്താ ചെയ്യുന്നത്, ആർക്കും എന്ത് പറയാൻ പറ്റുമോ, ചോദിക്കുന്നത് പെണ്ണിന് തരാൻ പറ്റുമോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനൊക്കെ ഒന്ന് മനസ്സിലായില്ലേ, എപ്പോൾ വേണമെങ്കിൽ വിളിച്ചോളി, പിന്നെ അവൻ്റെ ഫോൺ നമ്പർ എഴുതിയിട്ട് അവനെ ഫോൺ വിളിക്കുന്നതിന് അത്രക്ക് വിളിക്കേണ്ട ഇടക്കിടക്ക്. വളരെ യഥേഷ്ടം ഈ അന്യ ആണുങ്ങളുടെ ഡ്രൈവർമാരുടെ, ഈ അന്യ ഡ്രൈവർമാരുടെ ഫോൺ നമ്പറൊക്കെ പെണ്ണുങ്ങളാ സൂക്ഷിച്ചിട്ടുണ്ട്, അതിനൊക്കെ ഏർപ്പാടുണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ ആണുങ്ങൾ പെണ്ണിട്ട് നിൽക്കണം, മനസ്സിലായില്ലേ. നമ്മളെ പെണ്ണുങ്ങളെ യാത്രകളും മറ്റും നോക്കാൻ കഴിയില്ലെങ്കിൽ അതാണ് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാനുള്ള കാര്യം, വളരെ ശ്രദ്ധിക്കണം. അന്യ ആണുങ്ങളുടെ കൂടെ തനിച്ച് യാത്ര ചെയ്യുന്ന സാഹചര്യം വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ലാ യഖ്ലു അന അഹദുക്കും ബിമ്റാത്തിൻ ഇല്ലാ മാ ദീ മുഹ്റിം, ഒരു മുഹ്റിം ഇല്ലാതെ ഒരു പെണ്ണും ഒറ്റയ്ക്ക് ഒരാണിന്റെ കൂടെ ആകാൻ പാടില്ല. ഓട്ടോറിക്ഷയിൽ അങ്ങ് അലാലാക്കിയിട്ടുണ്ടെന്ന് ആരും വിചാരിക്കേണ്ട, ഒറ്റയ്ക്ക് ഇങ്ങനെ ദീർഘ യാത്ര ചെയ്ത്, ബൈക്കിന്റെ മുകളിൽ മാത്രമല്ല ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ. ആള് വേറെ ഉണ്ടെങ്കിൽ പോയാൽ മതി, അല്ലെങ്കിൽ നടന്നു വയ്ക്കും. പിന്നെ കൂടിക്കലര്, ആണും പെണ്ണും കൂടിക്കലിന്റെ സാധ്യത എന്ത് ചെയ്യുക, ആണുങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നിടത്തേക്ക് പെണ്ണുങ്ങൾ കയറിച്ചില്ല, മാർക്കറ്റിലൊക്കെ ചെന്നാൽ വളരെ സൂക്ഷിക്കണം, അത്തരം മാർക്കറ്റുകളൊക്കെ കഴിഞ്ഞ് ഒഴിവാക്കണം. സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് കയറി ചെല്ലാവുന്നിടത്തേക്ക് നിലവാ പോകേണ്ടി വന്നാൽ തന്നെ പാടുള്ളൂ. കല്യാണ വീടുകളിലൊക്കെ എന്താണ്, ആണും പെണ്ണും ഒരുമിച്ച് യഥേഷ്ടം വിഹരിക്കാവുന്ന സാഹചര്യം ഒരു മുസ്ലിമിന്റെ കല്യാണ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല, രണ്ടും വേറെ വേറെ തന്നെ ആയിരിക്കണം. ഈ ആഫും ദുഹൂൽ അലനിസ, സ്ത്രീകളിലൊക്കെ കിടക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പുരുഷന്മാരോട് പറഞ്ഞിരിക്കുന്നു, സ്ത്രീകൾക്ക് ഓർമ്മമാണ്. പിന്നെ പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ ഗൾഫിലോ സ്ഥലത്തില്ലാത്ത അവസ്ഥ വന്നാൽ ഭർത്താക്കന്മാരുടെ സഹോദരന്മാർ, ജ്യേഷ്ഠന്മാർ, അനിയന്മാരെ, ഭാര്യമാരുടെ കാര്യങ്ങളൊക്കെ നോക്കുക, അവരെ കൊണ്ടെടുക്കുക, അവരെ കാറിൽ കൊണ്ടുപോകുക, അതുപോലെ അവരെ ബൈക്കിൽ കൊണ്ടുപോകുക. അൽഹമു അൽ മൗത്ത്, ഭർത്തൃ സഹോദരൻ മരണമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞ അന്യനാണ്. അവരുടെ മുന്നിൽ ഇങ്ങനെ കഴുത്ത് കാണിച്ചും ചെവി കാണിച്ചും ഒന്നും വീട്ടിൽ പറ്റില്ല. മനസ്സിലായില്ലേ? ഭർത്താക്കന്മാരുടെ സഹോദരന്മാർ വീട്ടിലുണ്ടെങ്കിൽ സ്ത്രീകൾ ഒന്നുകൂടി അടക്കം പാലിക്കണം. അവർക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടാവുന്ന രൂപത്തിൽ വീടിന്റെ സംവിധാനങ്ങൾ മാറ്റണം. എന്നത്തേക്കാൾ മാറ്റാൻ പോകുന്നു? വീടിന്റെ സംവിധാനങ്ങളുണ്ടല്ലോ. വീട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ടാവുന്ന ആൾക്കാർ ചോദിക്കും. അങ്ങനെ ദുനിയാവ് ചോദിച്ചാൽ നമുക്കൊന്നും ഉത്തരം പറയാനില്ല. നമ്മൾ മാറ്റാമെന്നല്ലോ മാത്രമേ എന്തുള്ളൂ പരിഹാരമുള്ളൂ. അപ്പൊ വീടെന്ത് ചെയ്യണം? ഈ ഭർത്താവിന്റെ സഹോദരന്മാർ അന്യപുരുഷന്മാരാണ് എന്ന ഒരു ചിന്താഗതിയോടുകൂടി എന്ത് ചെയ്യണം? ഏറ്റവും കൂടുതൽ ഫിത്നകളും അപകടങ്ങളും വരിക ഈ അശ്രദ്ധയിലാണ്. അതുകൊണ്ട് അവരോട് യഥേഷം സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ ചോദിക്കുക, ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ഭർത്താവിന്റെ സഹോദരന്മാർ വന്ന് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക, തീരുമാനിക്കുക. ഇതൊന്നും പെൺകുട്ടികളെ പെണ്ണുങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പാടില്ല. ഭർത്തൃ സഹോദരൻ എനിക്ക് ഹറാമാണ് എന്ന ബോധം ഓരോ പെൺകുട്ടിക്കും ഉണ്ടാവണം. മനസ്സിലായില്ലേ? വസ്ത്രത്തിലൊക്കെ ശ്രദ്ധ വേണം. വീട്ടിനകത്താണെങ്കിലും അവർ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മുടെ വീടിന്റെ സിസ്റ്റം എന്ത് ചെയ്യണം, അതിനനുസരിച്ചൊക്കെ മാറ്റം വരുത്താൻ പഠിക്കണം. അത് നമ്മൾ വൈകാതെ അത് നടപ്പാക്കണം. ഇനി ചെറിയ യാത്രകളൊക്കെ വലിയ ഫിത്തനെ ഭയപ്പെടാത്ത രൂപത്തിലുള്ള ചില യാത്രകൾ, ഏതെങ്കിലും അന്യ പുരുഷന്റെ കൂടെ യാത്ര ചെയ്യേണ്ടി വന്നാൽ അവൾ മുഖം മറയ്ക്കൽ നിർബന്ധമാണ്. ആ നിലവാരത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് സൂചിപ്പിക്കാൻ. പിന്നെ നിരന്തരമായിട്ട് അങ്ങാടി, നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഇടക്കിടക്ക് അങ്ങാടി തുടങ്ങി ആണുങ്ങൾ പോണമായിരുന്നു. എന്ത് ചെയ്യാം? ചില പെണ്ണുങ്ങളുടെ ആണുങ്ങൾ പോണമായിരുന്നു, രാവിലെ ഉച്ചക്കൊന്ന് വൈകുന്നേരം ഒന്ന് പോകേണ്ടി വന്നാൽ അതിനെ അങ്ങനെ ചുരുക്കാൻ പറ്റും നോക്കണം. പറ്റെങ്കിൽ ആഴ്ച ഒരിക്കൽ, രണ്ടു ദിവസം ഒരിക്കൽ പോകൽ. വേറെ നിർത്തിയൊന്നുമില്ലെങ്കിൽ സ്ത്രീകൾ പോയേ പറ്റൂ എന്നൊരു സാഹചര്യം വന്നാൽ സൂക്ഷിക്കുക, കഴിവും തനിച്ചു പോകാതിരിക്കുക, അതൊക്കെ ശ്രദ്ധിക്കണം. അൽ മർഅത്തു ഔറ, സ്ത്രീ തന്നെ ഔറത്താണ്. പിന്നെ സ്ത്രീയുടെ ഒരു ഭാഗം എടുത്തിട്ട് ഇത് ഔറത്താണ് ചോദിക്കേണ്ടതില്ല. ആണെന്ന് റസൂലുള്ള പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായി? പറഞ്ഞു അൽ മർഅത്തു ഔറ, മനസ്സിലായില്ല? ഫൈദ ഹറജത് ഇസ്തസ്റഫ ഷൈത്താൻ, അവൾ എപ്പ പുറത്തിറങ്ങിയാലും ഷൈത്താനുണ്ട് അവൾക്ക് മേൽനോട്ടം. എത്ര സ്ത്രീ പുറത്തിറങ്ങിയാലും അതിന്റെ പേരിൽ ഒരു ഹറാം ഉണ്ടാക്കാൻ ആര് നോക്കും? ഷൈത്താൻ ശ്രമിക്കും. അങ്ങാടിയുള്ളവരൊക്കെ ഫിത്തനാക്കാൻ ശൈത്താൻ ശ്രമിക്കും. അതുകൊണ്ട് സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ പുറത്തിറങ്ങാനല്ല അത് സൃഷ്ടിച്ചത്, ഭർത്താക്കന്മാരെ മര്യാദയ്ക്ക് നോക്കാനും കുട്ടികളെ വളർത്താനാണ്. അവിടെ ദീന് പഠിച്ച് സ്വർഗത്തിലെത്താൻ വേണ്ടി ശ്രമിക്കുക, അതിനുള്ള ജീവിതം കൊണ്ടുവരിക. ലാ തുസാഫിറിൽ മർഅ ഇല്ലാ മഅ ദീ മുഹ്റിൻ, ഒരു ദീ മഹ്റം, ഒരു മഹ്റമിന്റെ കൂടെ അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു സ്ത്രീ യാത്ര ചെയ്യാൻ പാടില്ല. മഹ്റം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ അനുവാദമില്ലാത്ത വാപ്പ, മക്കൾ, സഹോദരങ്ങൾ, അവർക്കാണ് എന്ത് പറയാം മഹ്റം എന്ന് പറയാം. കല്യാണം അനുവാദമില്ലാത്ത ആളുകൾ, അത്തരം ആളുകളുടെ കൂടെ അല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ദീർഘയാത്രകൾ, താമസിക്കേണ്ടി വരുന്ന രൂപത്തിലുള്ള യാത്രകൾ, അത് ഇവിടെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാൾക്കാരുടെ പരീക്ഷ എഴുതാൻ പി എസ് സി ഇന്റർവ്യൂ ഉണ്ടാകാനൊക്കെ തിരുവനന്തപുരത്തൊക്കെ പോയി ഒരു ദിവസം രാത്രിയൊക്കെ നിൽക്കും. എന്നിട്ട് ആരാണ് ഈ മഹ്റമല്ലാത്ത ആളുകളായിരിക്കും പലപ്പോൾ അവർക്ക് നല്ല പരിചയം ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞെന്തെയും പറഞ്ഞേക്കും. അതൊന്നൊരു വലിയ വിഷമല്ലാത്ത ആളുകളുണ്ട്, വളരെ സൂക്ഷിക്കണം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നന്നായി സൂക്ഷിക്കണം എന്നാണ്. ഇഖ്തിലാഫിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. പിന്നെ പൊതുവായ കുറെ കാര്യങ്ങൾ ഉണ്ട്. ഉമ്മയെ സ്നേഹിക്കണം, ബാപ്പയെ സ്നേഹിക്കണം, അവരെ കഷ്ടപ്പെടുത്തരുത്. പല അത്തക്കുൽ ലഹുമ ഉഫിൻ, അവരുടെ ഉഫിൻ എന്ന് പറയരുത്. ഏറ്റവും വലിയ കുറ്റമാണെന്ത്? ഒക്കൂക്കുൽ ഉമ്മഹാത്ത്, ഉമ്മമാരെ കഷ്ടപ്പെടുത്തുക. നമ്മുടെ പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യും? ഉമ്മമാരെ വെച്ച് വഴക്കു പറയും. അവരും ഉമ്മനെ പ്രസവിച്ചെന്ന് തോന്നും. ചില ആൾക്കാർ നിലപാട് കണ്ട, പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളാണ് ഉമ്മമാരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുക. ആർക്കാരും പറഞ്ഞത് ഇവർക്കൊരു അധികാരം കിട്ടി, പിന്നെ ഉമ്മാനെ അങ്ങോട്ട് പഠിപ്പിക്കാം. ഉമ്മമാരോട് സംസാരിക്കാൻ മര്യാദ വേണം, മാന്യത വേണം, വളരെ സൂക്ഷിക്കണം. അവർ ഉമ്മയാണ്, നമ്മൾ നാളെ ഉമ്മയുടെ ആ സ്ഥാനത്തേക്ക് വരേണ്ടവരാണ്. അതുകൊണ്ട് ഉമ്മമാരെ ഒക്കൂക്കുൽ ഉമ്മഹാത്ത് വൻകുറ്റമായിട്ടാണ്, ചെറുക്ക് കഴിഞ്ഞാൽ പിന്നെ കുറ്റമായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. ഉമ്മമാരോടുള്ള പെരുമാറ്റം നന്നായി സൂക്ഷിക്കണം. വലാ തനഹറുഹുമ, അവരോട് കയർത്ത് സംസാരിക്കരുത്. വക്കുല്ലഹുമ ഖൗലൻ കരീമ, മാന്യമായ വാക്ക് പറയണം. വിശദീകരണം അർഹിക്കാത്തവണ്ണം എന്താണ് കൃത്യമായി പഠിപ്പിച്ചു. പിന്നെ അമ്ര ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്ന ഒരു ശീലം. നല്ല കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പ്രേരിപ്പിച്ചു കൊടുക്കണം. ഞാൻ എന്തിനാ ഇടപെടുന്നതല്ല, തെറ്റ് ചെയ്യുന്നുണ്ട് അത് പാടില്ല എന്നെ വിലക്കണം. വീട്ടിലാണെങ്കിലും മറ്റെടുത്ത ഇതെന്തൊരു മുസ്ലിമിന് പറ്റുമോ, ഇതെന്ത് നിങ്ങൾ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം, അതിങ്ങനെ വിലക്കിക്കൊണ്ടിരിക്കണം. ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ വരണം. ഇങ്ങനെ പൊതുവായിട്ടുള്ള കുറെ കാര്യങ്ങൾ മുൻ ചെയ്തിരിക്കുന്നു, പഠിപ്പിച്ചിരിക്കും. പിന്നെ ശേഖ് പറയുന്ന അടുത്ത കാര്യം, നാവ് സൂക്ഷിക്കണം. ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല. ഗൈബത്ത്, നമീമത്ത്, കളവ്, മനസ്സിലായില്ലേ? സന്തോഷത്തിന് വേണ്ടി വെറുതെ പറയാം, ചിലപ്പോൾ പ്രത്യേകിച്ച് ലക്ഷ്യം ഉണ്ടാവില്ല, ഒരു ആസ്വാദനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ വൻകുറ്റങ്ങളാണ്. നമ്മുടെ അമലുകൾ മറ്റുള്ളവർ കൊണ്ടാണും അവരെ തിന്മകൾ നമ്മൾ എടുക്കാനൊക്കെ ഇത് കാരണമായിത്തീരും. അതുകൊണ്ട് ഗൈബത്ത്, നമീമത്ത്, മൊണ എന്നൊക്കെ പറഞ്ഞാൽ ഖബറിലും നരകത്തിനും കഠിനമായ ശിക്ഷ കിട്ടാൻ കാരണമായ കുറ്റങ്ങളാണ്. അതുകൊണ്ട് നാവുണ്ടാക്കുന്ന വിപത്തിനോളം പോകുന്ന ഒരു വിപത്തില്ല. രണ്ട് കാര്യം ജാമ്യം നിന്നാൽ സ്വർഗം ജാമ്യം നിൽക്കാമെന്ന് ഒന്ന് നാവാണ്, രണ്ട് ലൈംഗികാവയവാണ്. അപ്പൊ ലൈംഗിക സദാചാരം പാലിക്കുന്ന പോലെ ഗൗരവമുള്ള വിഷയമാണ് നാവ് സൂക്ഷിക്കാൻ, പ്രത്യേകിച്ച് സ്ത്രീകൾ നാവ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ കണ്ണ് എല്ലാം പോണ ഒരു വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ എന്താണ്, ഇങ്ങനെയൊക്കെ വായി നോക്കി നടക്കാൻ പാടില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ. മനസ്സിലായില്ലേ? വായി നോക്കി നടക്കാൻ പാടില്ല പുരുഷന്മാർ. രണ്ട് അടക്ക് നോക്കി എല്ലാവരും നോക്കി, എല്ലാവരും ഡ്രസ്സ് ധരിച്ചത് പോകുന്ന ആൾക്കാരൊക്കെ മൊത്തം നോക്കി അവരെ നമ്മൾ ആകർഷിക്കുന്ന രൂപത്തിൽ വളരെ അടക്കിയ ഒരു പതിവ്രതയായ വൈഫത്തുള്ള ഒരു ഒരു പെൺകുട്ടി നടക്കുന്നത് പോലെ എന്ത് ചെയ്യണം, നല്ല അനാകർഷകമായ വസ്ത്രം ധരിച്ചിട്ട് മാത്രമേ നടക്കേണ്ട ഒരു സാഹചര്യത്തിൽ നടക്കാൻ പാടുള്ളൂ. അത് കോളേജിലേക്കാണെങ്കിലും ശരി, കല്യാണ വീട്ടിലേക്കാണെങ്കിലും ശരി, പള്ളിയിലേക്കാണെങ്കിലും ശരി, മറ്റേതെങ്കിലും അത്യാവശ്യത്തിനാണെങ്കിലും ശരി, പുറത്തിറങ്ങി നടക്കുമ്പോൾ പവിത്രമായ ഒരു നിലപാട് അവർ സ്വീകരിക്കണം എന്നാണ് അതിൽ സൂചിക്കുന്നത്. കണ്ണ് കണ്ണ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. വഫുല്ലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന, സത്യവിശ്വാസികളോട് പറയണം കണ്ണ് താഴ്ത്താനും, യഹ്ഫളന ഫുറൂജഹുന്ന ലൈംഗിക സദാചാരം പാലിക്കാനും പറയണം എന്ന് ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. മുസ്തഹില്ല. അതേപോലെ തന്നെ കാഫറായ സ്ത്രീകളിൽ നിന്നും നഗ്നത മറയ്ക്കണം. ചിലർക്ക് അത് അറിയില്ല. അമുസ്ലിം സ്ത്രീകളുണ്ടല്ലോ, കാഫർ സ്ത്രീകൾ, കാഫർ സ്ത്രീകളുടെ മുന്നിൽ നമ്മുടെ വസ്ത്രം തുറന്ന് അന്യ പുരുഷന്മാരോടുള്ള അതേ നിയമമാണ് കാഫറായ മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമേ ഇളവുള്ളൂ. കാഫർ സ്ത്രീകൾക്കും ചെയ്യണം തന്റെ നഗ്നത മറക്കണം എന്നുള്ള കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഭർത്താക്കന്മാരെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കണ്ണിൽ കാണുന്ന പോലെ വർണ്ണിച്ചു കൊടുക്കുക. അദ്ദേഹത്തിന്റെ യോഗ്യതകൾ എന്ത് ചെയ്യരുത്, കണ്ണിൽ കാണുന്ന പോലെ വർണ്ണിച്ചു കൊടുക്കാൻ പാടില്ല. അദ്ദേഹത്തെ ഞാൻ നോക്കിക്കണ്ട് അദ്ദേഹത്തോട് മനസ്സിലൊരു താല്പര്യം തോന്നാവുന്ന വിധത്തിൽ മറ്റു പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യരുത്, കൂട്ടുകാരികൾക്കൊന്നും ഭർത്താവിനെ കുറിച്ച് കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ പലരും അങ്ങനെ വർണ്ണിക്കാറുണ്ട്. മറ്റു കൂട്ടുകാരികൾക്ക് അദ്ദേഹത്തെക്കുറിച്ചൊരു മതിപ്പ് ഉണ്ടായി ആകർഷണം തോന്നാവുന്ന വിധം ഭർത്താവിനെ കുറിച്ച് കണ്ണിൽ കാണുന്ന പോലെ വർണ്ണിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. മറ്റൊന്ന്, ലഅനല്ലാഹു റജുല യൽബിസു ലിബസത്തൽ മർആ വൽ മർഅത്തു തൽബിസു ലിബസത്തൽ റജുൽ, പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീ, സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷൻ, ഇത് രണ്ടിനെയും അള്ളാഹ് ശപിച്ചിരിക്കും. അതായത് ഈ പാന്റും ഉപ്പായൊക്കെ നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, വളരെ മോശമായ ഏർപ്പാടാണ്, അതിന് പുരോഗമനായിട്ടൊന്നും കാണില്ല, വൃത്തികേടായിട്ട് മാത്രം കണ്ടാൽ മതി, അത് കാഫറുകളുടെ സംസ്കാരമായിട്ട് കണ്ടാൽ മതി. അതുകൊണ്ട് ഒരു നിലക്കും എന്താണ്, അതൊരു സ്വാതന്ത്ര്യത്തിന്റെയും ഒരു വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ അടയാളമായിട്ട് അനാവശ്യമായിട്ട് നമ്മുടെ നാട്ടിൽ അടിച്ചേൽപ്പിക്കും. ചില മീഡിയകളൊക്കെ ചർച്ചെടുത്തിട്ട് അങ്ങോട്ട് വർത്താനം പറഞ്ഞ് ഇങ്ങോട്ട് വർത്താനം പറഞ്ഞ് അങ്ങനെ മീഡിയകളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. നമുക്കൊറ്റ മീഡിയകൾ കുറാന സമയത്താണ് അതിന്റെ പിന്നാലെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പോകേണ്ടത്. അതുകൊണ്ട് സ്ത്രീ പുരുഷന്മാരോട് ആയിരിക്കുന്ന ആസ്കാരി ചർച്ചകൾ നടക്കുന്ന പെൺകുട്ടികൾ മനസ്സിലായില്ലേ, പേരിന് തട്ടക്കെട്ടിട്ട് വേണമെങ്കിൽ മറക്കാമെന്നൊക്കെ പറയും, അതൊന്നും പറ്റൂല. കൈ മറയുന്ന കുപ്പായം തന്നെ നടന്നു ഓർ തട്ടം കൊണ്ട് മറക്കാൻ മതിയാവില്ല, മറക്കാം കുപ്പായം കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, മറക്കണം. അപ്പൊ അതൊക്കെ സൂക്ഷിക്കണം. അതൊക്കെ കൂടുതൽ മനുഷ്യരെ ഈമാന് കുറയാനും ഈ ഇസ്ലാമിന്റെ നിയമത്തിൽ നിന്ന് വിട്ടുപോകാനും ഒക്കെ കാരണമാവും. പിന്നെ പറ്റ കുത്തുക, ഒരേക്കുറെ ഫാഷനുകൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ടല്ലോ, അനാവശ്യമായ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഓട്ടപ്പെടുത്തുക, മൂക്ക് കുത്തുക, ഇങ്ങനെ ശരീരങ്ങളൊക്കെ ഇങ്ങനെ ഓട്ടപ്പെടുത്തിയിട്ടൊക്കെ ആഭരണങ്ങൾ, അതൊന്നും സത്യവിശ്വാസിക്ക് അനുവദിക്കപ്പെട്ടല്ല. കാത് കുത്തുന്ന കാര്യത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്, കുത്തി ഓട്ടയാക്കുന്ന കാര്യത്തിൽ എന്താണ് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ സൂക്ഷിക്കണം. പിന്നെ കിബിർ, അഹങ്കാരം, ദുസ്വഭാവങ്ങൾ, അസൂയ, അതൊക്കെ വരാതെ സൂക്ഷിക്കണം. കിബറിന്റെ അണു അളവുണ്ടെങ്കിൽ സ്വർഗത്ത് പ്രവേശിക്കാൻ സഹി മുസ്ലിം രാജ്യം അയതുൽ ജന്നത്തെ മങ്കാനൊക്കെ കൽവി മുസ്കാൽ തറത്തിനും കിബർ. ജാഡ, തക്കാഫുർ, തപാഫുർ, പരസ്പരം വർദ്ധിപ്പി, മറ്റേക്കാൾ എനിക്കാണ് കൂടുതൽ, ദുരഭിമാനം, മറ്റുള്ള അയൽക്കാരുമായി മറ്റുള്ളവരുമായി അഭിമാനം നടിക്കുന്ന രീതി, തപാഫുർ, അതൊക്കെ പലപ്പോഴും സ്ത്രീകൾ ഇങ്ങനെ വളരാറുണ്ട്. എന്റെ ജാഡ കാണിക്കുക, ഞാനാണ് സ്വന്തം ഇളയച്ചി മുത്തച്ഛിമാരായിട്ട് വരെ ജാടയും പഹറും നടിക്കുന്ന ആളുകൾ പലപ്പോഴും ഉണ്ട്. അവരെ വീട്ടിലുള്ളതിനേക്കാളും നല്ലത് എന്റെ വീട്ടിലായിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന നിലപാട് ഞാൻ കൊടുക്കണേ. ശരി, ഇനി നമുക്ക് ചുരുക്കതീരനായി. ഇനി അടുത്തത് ഷെയ്ഖ് പറയുന്നത് അൽ ഖുലൂബിൽ ഖൗലി വലീനുൽ കലീമായ റിജാൽ അജാനിബ് ഫഹദഹറാം, അന്യ പുരുഷന്മാരോട് കുണുങ്ങി സംസാരിക്കുക, മൃദുവായി സംസാരിക്കുക, ഒരു ഗൗരവത്തിൽ സംസാരിക്കണം. അന്യപുരുഷം സംസാരിക്കേണ്ട ഒരു ആവശ്യം വന്നാത്തത് എന്ത് ചെയ്യണം, ഉറച്ച ശബ്ദം സംസാരിക്കണം. അവർക്ക് ഇഷ്ടം തോന്നുന്ന രൂപത്തിൽ ഭർത്താക്കന്മാരോട് ഉറച്ച് സംസാരിക്കും, അന്യന്മാരോട് എന്ത് ചെയ്യും, കുണുങ്ങി സംസാരിക്കും. ഇതാണ് നമ്മൾ നാട്ടിൽ കണ്ടുവരുന്ന രീതി. ഇതൊക്കെ ഒന്ന് മാറ്റണം. ഭർത്താക്കന്മാരുടെ മുന്നിൽ അവരോട് അവർക്ക് സന്തോഷം തോന്നുന്ന രൂപത്തിൽ ഒന്ന് താഴ്ന്ന് മൃദുവായി സംസാരിക്കുക. അന്യരോട് അവരുടെ ഹൃദയത്തിൽ താല്പര്യം തോന്നുന്ന രൂപത്തിൽ സംസാരിക്കുന്നത് ഖുർആൻ വിലക്കിയിട്ടുള്ളതാണ് എന്ന് ഓർമ്മിക്കാം. പിന്നെ മറ്റൊന്ന് ഇവിടെ പറയുന്നത് കൂടുതൽ പുണ്യങ്ങൾ സമ്പാദിക്കുന്ന കാര്യത്തിൽ സ്ത്രീകൾ പിറകിലാണ്. ഖുർആൻ ഓതുക, സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക, ദിക്കറുകൾ ചൊല്ലുക, ഇതൊക്കെ റമദാൻ മാസത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. റമദാൻ ആയാലും വളരെ ആക്റ്റീവായിരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. ഇതാണ് പൊതുവെ സ്ത്രീകളുടെ ഒരവസ്ഥ. അപ്പം ദിക്കറുകളും പുണ്യങ്ങളും ഖുർആൻ പാരായണം, സുന്നത്ത് നമസ്കാരങ്ങൾ, ദുഹാ നമസ്കാരം, രാത്രി നമസ്കാരം, ഇതൊക്കെ എന്ത് ചെയ്യണം? സ്ത്രീകളും ഇത് ഞങ്ങൾക്കും ഉള്ളതാണ് എന്നുള്ള നിലവാരത്തിൽ അത് ശീലിക്കുകയും പഠിക്കുകയും ഏതൊക്കെയാണ് ഉള്ളതില്ലാത്തൊക്കെ മനസ്സിലാക്കിയിട്ട് നടപ്പാക്കുമ്പോൾ. പിന്നെ ശേഖ പറയുന്നത് ഈ നിലവാരം താണ മാഗസിനുകളിൽ പോയി വീഴുക, അല്ല ഇൻകിബാബു അല്ല മജല്ലാത്തി സാഹിത്യ, നിങ്ങൾ ഗ്ലേസിംഗ് കണ്ടിട്ടും പിന്നെ 30 രൂപയും 50 രൂപയും വില കണ്ടിട്ടും നിലവാരം ഉണ്ടെന്ന് വിചാരിക്കണ്ട. അതാണ് ഒരു നിലവാരമില്ലാത്ത സാധനം, മനസ്സിലായില്ലേ? കണ്ട അടിവസ്ത്രങ്ങൾ പരിച്ചു, പിന്നെ ഈ എന്താണ് പരിശന അതിനെ പോലും അത് തന്നെയായിരിക്കും. ആ ഉടുത്ത് വെച്ചിട്ട് പെണ്ണുങ്ങളും പിന്നെ സിനിമാരിമാരെ നടന്മാരെയും ചരിത്രവും ഇവിടെ ദീന് പഠിക്കേണ്ട, സഹാബികളെ കുറിച്ച് പഠിക്കേണ്ട, ഒന്നും പഠിക്കേണ്ട, ഈ സിനിമാർമാരെ കുറിച്ചും ക്രിക്കറ്റ് താരങ്ങളെ കുറിച്ചൊക്കെ പഠിക്കണം, മനസ്സിലായില്ലേ? അങ്ങനത്തെ ചപ്പു ചവറുമല്ലാതെ എത്ര ഗ്ലേസിംഗ് പേപ്പറായിട്ട് എന്താ കാര്യം? സോനിയാസം, മനസ്സിലായില്ലേ? എത്ര വലിയ പ്രചാരമുള്ള വാരികയാണെങ്കിലും വീട്ടിൽ കടുപ്പിക്കരുത്, കണ്ട അപ്പ തീരണം. ചോദിക്കാനും പറയാൻ നിൽക്കണ്ട, പൈസ എടുത്ത് വാങ്ങിയാലും നിങ്ങൾ നോക്കണ്ട. ആര് വാങ്ങിയാലും, മോൾ വാങ്ങിയാലും മോള് വാങ്ങിയാലും ഭർത്താവ് വാങ്ങിയാലും ശരി, അത് കണ്ട അപ്പ അടുപ്പ് കൊണ്ടുവരണം, മനസ്സിലായില്ലേ? നമ്മുടെ വീട്ടിൽ ഈ ഉടുത്ത് വെച്ചിട്ട് പെണ്ണുങ്ങളെ ഫോട്ടോകളെ ഈ ജ്വല്ലറി ആറാമിലേക്ക് പേരിപ്പോയി ജ്വല്ലറികൾ പരസ്യമുള്ള, അതേപോലെ തന്നെ സിനിമാ നടന്മാരെ ഇന്റർവ്യൂ ഉള്ള ഒരൊറ്റ പ്രസിദ്ധീകരണം വീട്ടിൽ അനുവദിക്കാൻ പാടില്ല. അത് കത്തിക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് തീരുമാനം നമുക്കുള്ളത്? മനസ്സിലായില്ലേ? ശേഖ് പറയാണ് ഈ നിലവാരം തകർന്ന മാഗസിൻ, പിന്നെ വീഡിയോ, മ്യൂസിക്, അതേപോലെ തന്നെ സീരിയൽ, മുസൽസലാത്ത്, മനസ്സിലായില്ലേ? ഇങ്ങനത്തെ കാര്യങ്ങൾ, റിയാലിറ്റി ഷോകൾ, ഇതിന്റെയൊക്കെ പിറകിൽ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു ആരാധകരുണ്ടോ നോക്കിയിട്ട് അത് വെച്ചിട്ട് ബാക്കി ആറാമും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യും? അങ്ങനെ നിൽക്കും. കണ്ട കാഫര്യങ്ങൾക്ക് അത് നോക്കിക്കുക, അവർക്ക് നരകത്തിൽ പോകാനുള്ളതല്ലേ? നമ്മളെന്ത് വകയിലും നോക്കിക്കുന്നു? നമ്മൾ ഈ റിയാലിറ്റി ഷോ കണ്ടുമെന്നും കളിയുന്നുള്ള എന്ത് വകയിൽ എന്തിനാണ് നിൽക്കുന്നത്? ബാക്കിയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, കാരണം അവർ സ്വർഗത്തിലേക്ക് നിയത്തിച്ചിട്ടൊന്നുമില്ല. നമ്മൾ സ്വർഗത്തിലേക്ക് നിയത്തിച്ച ആൾക്കാരല്ലേ, നമുക്ക് അങ്ങനെ എല്ലാവരും വേക്കലും പോകാൻ പറ്റൂ? അപ്പം വളരെ സൂക്ഷിക്കണം ആ കാര്യം. എന്ത് ചെയ്യണം? ഏതായാലും ശരി. പിന്നെ കൂട്ടത്തിൽ പറയാണ്, പിന്നെ ഈ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, മുടി കറുപ്പിക്കുക. മുടി എന്ത് ചെയ്യരുത്? മുടി കറുപ്പിക്കുക എന്തിന്? സൗന്ദര്യം തോന്നിപ്പിക്കാൻ വേണ്ടി പാടില്ല. മുടി നിറമാറ്റാം, ഒരിക്കലും കറുപ്പിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സമ്പ്രദായം. അത് സ്ത്രീകളും ചെയ്യണം. നര വരുമ്പോഴേക്കും അതിന്റെ കറുപ്പിക്കുന്നുണ്ട് ചായം വാങ്ങിയിട്ട് പൂശുന്ന സമ്പ്രദായം പാടില്ല എന്ന് പഠിപ്പിച്ചു. പിന്നെ വിഷയങ്ങൾ ഏതാണ്ട് അവസാനിച്ചു. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. എപ്പോഴും നല്ല കൂട്ടുകെട്ട്, അടുത്ത ബന്ധം എന്ന് പറഞ്ഞാൽ ചീത്ത കൂട്ടുകെട്ടായിരുന്നു. ഹറാമിൽ മുഴുകി ജീവിക്കുന്ന പെണ്ണുങ്ങൾ, അവർക്ക് എന്ത് ദുനിയാവിന്റെ യോഗ്യത ഉണ്ടെങ്കിലും, എത്ര വലിയ ശേഖന്റെ ഭാര്യയാണെങ്കിലും, നിങ്ങൾ എന്ത് ചെയ്യരുത്, എത്ര വലിയ മുലാലിന്റെ ഭാര്യയാണെങ്കിലും, ഹറാമിൽ അള്ളിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിനെ ആത്മസുഹൃത്തായി സ്വീകരിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. കാരണം ദീന് പൊളിയാനും ഹറാമിലേക്ക് പോകാനും ഒക്കെ അതിന് കാരണമുണ്ട് എന്ന് കൃത്യമായി പരിചയപ്പെടുത്തി. ഭർത്താക്കന്മാരോട് പിണങ്ങരുത് എന്നല്ലാണ്, പിണങ്ങിയാൽ തന്നെ മാക്സിമം എത്ര ദിവസം? 3 ദിവസം. അതിൽ കൂടുതൽ പിണങ്ങാൻ അനുവാദമില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? സ്ത്രീകൾ ഷറഇന്റെ നിയമങ്ങളൊക്കെ കൂടി പാലിക്കണം. പുറത്ത് ഏതെങ്കിലും സ്ഥലത്തേക്ക് വരേണ്ടി വന്നാൽ അലങ്കാരമുള്ള വസ്ത്രം, ആഭരണം, മറ്റതൊക്കെ ധരിക്കുക. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് സദസ്സിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യാം? എല്ലാ അലങ്കാരങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ച് സുറുമയൊക്കെ എഴുതി അന്യ വീട്ടിലേക്ക് പോകുമ്പോഴും ഒരു സൽക്കാരത്തിന് മുമ്പോഴൊക്കെ ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി പോകുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണം. അപ്പം ഒരു സ്ത്രീ എങ്ങനെ തക്വയുള്ളവളാകും? തക്വയുള്ളവരുടെ ജീവിതത്തിൽ സാധാരണ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ്? നമുക്ക് വരുന്ന വീഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ള പ്രധാനപ്പെട്ട് ഗൗരവം വിശദീകരിക്കേണ്ടതാണെന്നറിയാം. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ഓടിച്ചു വായിക്കാണ് ചെയ്തിട്ടുള്ളത്. നമുക്കത് അറിയാം, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതിന്റെ വിശദാംശങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് നമ്മുടെ നാട്ടിലുള്ള ക്ലാസ്സുകളോടെ പഠിക്കണം. നമ്മുടെ കുട്ടികളെ ഈ തർബിയത്ത് വളർത്തിയെടുക്കണം. ഇവിടെ രക്ഷിതാക്കൾ കൂടിയാണ് വന്നത്, നല്ലൊരു ഉദ്ദേശത്താണ് ഒരാഴ്ച ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, കുട്ടികളെ താമസിപ്പിച്ചത്. അപ്പം ആ പഠിച്ച കാര്യങ്ങൾ, ആ താമസിപ്പിച്ച കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് വളരാനും ഉള്ള ഒരു സാഹചര്യം നമ്മുടെ വീട്ടിലും ഉണ്ടാകണം. അവർ പഠിച്ചതിന്റെ രാഗത്തോടു കൂടിയാണ് നമ്മൾ സംസാരിച്ചത്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم صل على محمد وعلى ال محمد